اوكي، بارك الله بارك مور في ضاع من بطر نمبر الشدر وهاي كم صغي هذه مثلا من نفسي قلا لا قاشم فمي مر من كنا بلوانا إلى نمبر نمبر الشدن نمبر الشدن نمبر الشدن نورين صغي ذي ما يرتاع ذي ما وارد قلنا ذي ما تي ذي ما يني نمبر الشدن أو بلواني نمبر الشدن أو ദൈവമേ നീ പരിശുദ്ധനാകുന്നു ലവാനി ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവ് കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവ് നമസ്കാരം ശുശ്രൂഷം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി കർത്താവേ നിനക്ക് സ്തുതി ഭാവികളായ എന്റെ അടിയാരോട് കരുണേ നിമിഷ രാജാവിനക സ്തുതി ബാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്റെ ഒരു നാം പരിശുദ്ധമാക്കപ്പെടണമേ എന്റെ രാജ്യം വരെയണമേ എന്റെ ഒരു വിഷ്ണസ്തോത്രയെ പോലെ സമീലമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കരുടെയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ ദക്ഷിണ ഞങ്ങളെ രക്ഷപ്പെടണമേ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടി സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ദുരഫലമായ നമ്മുടെ കർത്താവായി ക്ഷമിച്ചു വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇതുമുള്ള വിനിയോഗം ബ്രാൻഡി അമ്മയെ ഭാവികളായ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അന്വേഷിച്ചോളണമേ ആമീൻ ഞങ്ങളെ ഇളവ് കൂടാതെ സ്നേഹിക്കുന്ന ജീവിതാവി അനുഗ്രഹീത സന്ധിക്കായി നന്ദിയുടെ സ്തോത്രം നിന്റെ പാദാന്തികത്തിലേക്ക് കടന്നു വന്ന നിന്റെ ദുരോചനത്തിൽ ധ്യാനിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ കൃപയും ശക്തിയും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ ദൈവമായ കർത്താവെ വിശുദ്ധ മാമോദീസയും വിശുദ്ധ മൂറാൻ അഭിഷേകത്തെയും പറ്റി പ്രത്യേകിച്ച് ഏകദാശി കർമ്മത്തിലൂടെ ഈശംബരാൻ എന്ന വലിയ വൃക്ഷത്തോട് ഒട്ടിച്ചേർന്ന് അനുഗ്രഹീതമായി ഫലം കായ്ക്കുന്നതിനെ പറ്റി യോഗങ്ങൾ ചിന്തിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളോടൊപ്പം ഇരിക്കണമേ ഇനി ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരും ഈ എം എം വി എസ് പ്രസ്ഥാന അംഗങ്ങളും കർത്താവിന്റെ പ്രവർത്തകരും എല്ലാം അനുഗ്രഹിക്കപ്പെടണമേ ഈ സന്ധി ഞങ്ങൾക്ക് ദൈവവചനത്തിൽ നിന്ന് എന്റെ ആഴങ്ങളെ കൂടുതലായി ഗ്രഹിക്കുന്നതായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരും നിനക്കും ഏകജാതനും പരിശുദ്ധ സഹായിക്കുമെന്നേക്കും സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ
അമ്മേ
പ്രിയ ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ആദരണീയനായ ബിന്നി അച്ഛൻ കർത്താവിൽ അനുഗ്രഹീതരായ മാതാക്കളെ സഹോദരിമാരെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമെ പുനരുദ്ധാനം ചെയ്തിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം നിന്ന് നമുക്ക് ദൈവവചനവുമായിട്ട് അതിന്റെ പങ്കിടിയിലിന് വേണ്ടി ഒരുമിച്ചായിരിക്കാൻ ദൈവം ഇടയാക്കുന്നതിനെ ഓർത്ത് നമ്മയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് ആൻഡ് ബ്രേക്കിംഗ് ഓഫ് വേർഡ് ഇത് രണ്ടും വളരെയേറെ പ്രാധാന്യമുള്ളതാണ് നമ്മള് ബ്രേക്കിംഗ് ഓഫ് ബ്ലഡ് പാവിന്റെ തിരിശരീര രക്തമുള്ള സംസർഗം വിശുദ്ധ കുർബാന അത് വളരെയേറെ പ്രാധാന്യമുള്ളതാണ് അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് ബ്രേക്കിംഗ് ഓഫ് വേർഡ് എന്നുള്ളതും ദൈവവചനത്തിന്റെ പങ്കിടിയിൽ എന്നുള്ളതും ആണല്ലോ യേശു ക്രിസ്തു നമ്മള് പുനരുദ്ധാനത്തിന്റെ ഈ ദിവസങ്ങളിൽ യെരുശലേമിൽ നെമോസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാകുമ്പോൾ നമ്മൾ കാണുന്നതായ സംഭവമുണ്ട് അവൻ അവരോട് സംസാരിച്ചിരുന്നപ്പോൾ അവരുടെ ഉള്ളം അതിൽ അവരുടെ ഉള്ളം തീ കത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് കത്തലും കുത്തലും ഒക്കെ ഉണ്ടാകും വചനം കേൾക്കുമ്പോൾ അതിനുശേഷം യേശു ക്രിസ്തു അപ്പം നുറുക്കി കൊടുത്തപ്പോഴാണ് അവരുടെ കണ്ണ് പൂർണ്ണമായിട്ടും തുറന്ന് അവര് തമ്പുരാനെ തിരിച്ചറിയുന്നത് അപ്പോൾ വചനത്തിന്റെ പങ്കിടിയില് നമുക്ക് പാവോ പശ്ചാത്താവും ഒക്കെ നൽകും ദൈവത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കും വിശുദ്ധ കുർബാനാനുഭവത്തിലൂടെ അതിന്റെ പൂർണ്ണതയെ ഇത് രണ്ടും ഒരേപോലെ വരുന്നതാണ് അപ്പൊ നമുക്ക് കുറെ നാളുകളായിട്ട് ദൈവജനത്തിൽ നിന്ന് അത് ക്ലാസ്സുകളായിട്ടും അല്ലാതെയും ഒക്കെ ദൈവജനത്തിന് കേൾക്കുവാനായിട്ട് നമുക്ക് അവസരം ലഭ്യമാകുന്നതിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം വചനം പങ്കിടുക എന്നുള്ളത് അത് ശ്രേഷ്ഠമായ നമുക്ക് ലഭിക്കുന്ന ഒരു അവസരമായിട്ട് കരുതാം പ്രതീക്ഷ ബലഹീനരായ ഞങ്ങളെയൊക്കെ ഓർത്ത് നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായ എഫേസ്യരോട് പറയുന്നത് പോലെ ഞങ്ങള് വചനവുമായി നിന്ന് വായ തുറക്കുമ്പോൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന്, ഞങ്ങൾക്ക് വചനം ലഭിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിനെന്ന് ഫേസിലോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ പ്രതികമായിട്ട് പ്രാർത്ഥിക്കണമേ. ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. കർത്താവിന്റെ തിരുസാന്നിധ്യം മണവാളൻ നമ്മളോടൊപ്പമുള്ള ദിവസങ്ങളാണിത്. യേശുമരാൻ ഉയർത്തുന്നതായിട്ട് നമ്മളോടൊപ്പമുണ്ട്. അതിന്റെ സജീവതയും രക്ഷാകരമായ സ്ലീബായുടെ ശ്രേഷ്ഠതയും ഒക്കെ തിരിച്ചറിയുവാൻ നമുക്ക് കൂടുതലായിട്ട് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മള് വിശുദ്ധ മാമോദീസയെ പറ്റി, കുദാശ ക്രമീകരണത്തെ പറ്റി, പ്രത്യേകിച്ച് കുദാശയുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് മാമോദീസ കുദാശയിൽ നമ്മൾ പുരോഹിതൻ ചെയ്യുന്നതായ കാര്യം എന്നുള്ളത്, പ്രധാനമായിട്ടും നാല് പാർട്ടുകളാണ് ഈ മാമോദീസ എന്ന ശുശ്രൂഷയ്ക്കുള്ളത്, കുദാശയ്ക്കുള്ളത്. അതിന്റെ പ്രാരംഭം, അതിന്റെ പ്രിപ്പറേഷൻ എന്നുള്ളത് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ടില് വാട്ടർ ബാപ്റ്റിസം, ജലസ്നാനം. മൂന്നാമത് അനോയിന്റിങ് വിത്ത് ദി ഹോളി ഓയിൽ, മോറോൻ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ മുദ്ര. നാലാമതായിട്ട് വിശുദ്ധ കുർബാന അനുഭവം, ഹോളി കമ്മ്യൂണിയൻ. ഈ കാര്യങ്ങളെല്ലാം വിശുദ്ധ മാമോദീസയിലുണ്ട്. നമ്മൾ അതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ പ്രിസറേറ്ററി ആ ഒരു സെക്ഷനാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഏകദേശം 12 കാര്യങ്ങൾ നമ്മൾ പഠിക്കാനായിട്ടുണ്ട് ഫസ്റ്റ് പാർട്ടില്. അതിനുശേഷം വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തീരും ഈ 12 കാര്യങ്ങള്. അതില് ഏകദേശം 7 കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ കണ്ടു. അത് കണ്ടത് ഒന്ന് പ്രാരംഭ പ്രാർത്ഥന, 2 മസമൂറകള്, സങ്കീർത്തന ഗീതങ്ങള്, പുരുഷനും സ്ത്രീക്കും പ്രത്യേകം സങ്കീർത്തന ഭാഗങ്ങൾ, സിക്കിലിയോനിന്റെ 29 സങ്കീർത്തനം, 45 സങ്കീർത്തനം, അതൊക്കെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ടുള്ള പ്രമിയൻ സദറ പ്രാർത്ഥനയിൽ എന്താണ് പ്രതിപാദിക്കുന്നതെന്നുള്ളത് നമ്മൾ കണ്ടു. പ്രമിയൻ പ്രാർത്ഥനയിലൂടെ മാമോദീസ സഭയിൽ ഏർപ്പെടുത്തിയ കർത്താവിനെ സ്തുതി കരയേറ്റുന്നു. സദറ പ്രാർത്ഥന സ്നാനാർത്ഥിക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. പുത്രനാം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതിനകത്ത് 4-5 കാര്യങ്ങളുള്ളത്: കുളിച്ചു വെടിപ്പുള്ളവരാകുക, രക്ഷാജല പ്രവാഹത്തിലും ജീവന്റെ ഉറവയിലും പ്രവേശിക്കുക, ദൈവത്തിന്റെ മുഖശോഭ നമ്മളിൽ പ്രതിബിംബിക്കുക, ജനകന പുത്രനായി തീരുക, പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളയുക, മാസരഹിതമായ അങ്കി ധരിക്കുക. ഈ കാര്യങ്ങൾ 4-5 കാര്യങ്ങളാണ് സദറായി പ്രധാനമായിട്ടും പറയുന്നതിന്റെ വിശദമായ ബൈബിൾ വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പിന്നീട് അതിനുശേഷം വേദവായനാ ഭാഗങ്ങളാണ് വരുന്നത്. ആ വേദവായനാ ഭാഗങ്ങള് സ്ലേഹാവായനയും എവങ്കേലിയോ വായനയുമാണ്. സ്ലേഹാവായനയ്ക്ക് റോമർ 5:20 മുതല് 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വരെയാണെന്നുള്ളത് നമ്മൾ കണ്ടു. കർത്താവിന്റെ മരണത്തിലും പുനരുത്ഥാനത്തിനുള്ള പങ്കാളിത്തമാണ് മാമോദീസ എന്നുള്ളത്. അതിനാൽ നിത്യജീവനിലേക്കുള്ള പ്രവേശനമാണെന്നും സ്ലേഹാവായന വ്യക്തമാക്കുന്നു. സ്ലേഹാവായനയ്ക്ക് തൊട്ട് പിന്നാലെ വരുന്ന സുവിശേഷ ഭാഗം, എവങ്കേലിയോൻ ഭാഗം, ലൂക്കോസിന്റെ സുവിശേഷം 3:15-16 വാക്യങ്ങള്, യോഹന്നാന്റെ സുവിശേഷം 3:5-6 വാക്യങ്ങളാണ്. അത് നമ്മൾ കണ്ടു. സങ്കീർത്തനം 51:7 അതിന്റെ പെപ്കോമോയായിട്ട് ഗാനമായിട്ട് ചേർത്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു. പിന്നീട് അതിനുശേഷം വരുന്നത് ജീവഗ്രന്ഥത്തിൽ പേരെഴുതുന്നതിന്റെ സാങ്കൃത്യമാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. എഫേസ്യർ 4:3, കർത്താവിന്റെ തിരുമുഖ ശോഭ ഉള്ളിൽ പ്രതിബിംബിക്കണമേ എന്നുള്ളത് നമ്മൾ ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു. അതിനുശേഷം നമ്മൾ കണ്ട സ്നാനാർത്ഥിയുടെ മുഖത്ത് പട്ടക്കാരൻ ഊതുന്നതിന്റെ അർത്ഥം എന്താണ്? അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് സ്നാനാർത്ഥിയുടെ മുഖത്ത് പട്ടക്കാരൻ ഊതുന്നതാണ്. നിന്റെ ഏകജാതൻ വിശുദ്ധ ശിഷ്യന്മാരിൽ ഊതിയ ദൈവിക ശ്വാസം ഇവന് നൽകണമേ എന്നുള്ളത്. അത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ വേദ വായനാ ഭാഗവുമായിട്ട് ചേർന്ന് വരുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം 20:22 വാക്യത്തില്, വിശുദ്ധാത്മ സ്വീകരണത്തിന് ഇവനെ ഒരുക്കിക്കൊണ്ട് വിഗ്രഹാരാധനയുടെ സകല അവശിഷ്ടത്തെയും ഇവന്റെ മനസ്സിൽ ദൂരീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 20:22 പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ശിഷ്യന്മാരുടെ നേരെ ഊതുന്നത്. അതുകൊണ്ട് നമ്മൾ അതിന്റെ ഒരു സാങ്കത്യം നമ്മള് പഴയ നിയമത്തിൽ 40:1-2, SCL 37:9, 42:7, യോഹന്നാൻ 20:22,
ഈ വാക്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടത് പാപത്തിൽ മരിച്ച മനുഷ്യന് ജീവശ്വാസ ഊതുക വഴി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വീണ്ടും ജന്മത്തിന് പൈതലിനെ ഒരുക്കുകയാണ്. അതുകൊണ്ടാണ് കാറ്റ് റൂഹ എന്നുള്ളത് അത് ജീവൻ നൽകുന്നതാണ് എന്നുള്ളത് എസ്കേൽ പ്രവചനത്തിൽ നിന്നുള്ള വായന ഒക്കെ നമ്മൾ വാങ്ങിപ്പോയെടുത്ത് പ്രാർത്ഥി വായിക്കുന്നതാണെന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടു. ഏതോ ഒരു ഫോണ് നിങ്ങളത് ലൗഡ് സ്പീക്കറിൽ ഇട്ടേക്കുക, ദയവിയത് അത് ലൗഡ് സ്പീക്കറിൽ നിന്ന് മാറ്റാവോ? ലൗഡ് സ്പീക്കറിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്യാവോ? ഈ സംസാരിക്കാത്തവരൊന്ന് മ്യൂട്ട് ചെയ്യാവോ? സംസാരിക്കുന്നവർ ലൗഡ് സ്പീക്കറെ ഇടരുത്, സംസാരിക്കുന്നവര് വായിക്കുന്നവര് ലൗഡ് സ്പീക്കറിൽ നിന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും. പിന്നെ ഏഴാമതായിട്ട് നമ്മൾ കണ്ടത് തുടർന്ന് നെറ്റിയിൽ മുദ്ര കുത്തുന്നതിന്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ്. മുദ്ര കുത്തലിന്റെ മൂന്ന് ശുശ്രൂഷകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടു. ഒന്നാമത് തൈലം കൂടാതെ പിന്നീട് സൈറ്റ് തൈലം കൊണ്ട്, മൂന്നാമത് മൂറൻ കൊണ്ടും ഉള്ള മുദ്രകുത്തലാണ്. ഈ മുദ്രകുത്തല് നാനാർത്ഥി ഉടനാൽ ദൈവത്തിന്റെ ഉടമസ്ഥാവകാശവും ദൈവീക പരിപാലനവും, അത് ഉടമസ്ഥാവകാശമാണ്, ദൈവത്തിന്റെ ഉടമസ്ഥാവകാശമാണ്, പരിശുദ്ധാത്മാവിന്റെ അച്ചാരമാണ് ഈ മുദ്ര എന്നുള്ളത്. എഫേസ്യ ലേഖനം 1:14 വാക്യം ഒന്ന് വായിക്കാവോ? ക്യാൻ യു പ്ലീസ് റീഡ് എഫേഷ്യൻസ് ചാപ്റ്റർ നമ്പർ 1:14.
തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു.
ആ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധ അച്ചാരം, ആ ഒരു അച്ചാരം, പരിശുദ്ധാത്മാവിന്റെ അച്ചാരം. അപ്പൊ ദൈവത്തിന്റെ ഉടമസ്ഥാവകാശം പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന് വേണ്ടി നമ്മളെ അങ്ങ് വേർതിരിച്ചേക്കുക, സെറ്റ് അപ്പാർട്ട്. മാമോദിസ സ്വീകരിക്കുന്ന ശിശു ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞു ഫാരിസി എന്ന വാക്കിന്റെ അർത്ഥം സെറ്റ് അപ്പാർട്ട് എന്നാണെന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. സത്യത്തിൽ നല്ല പരീശന്മാരായിട്ട് ജീവിക്കാനാ ദൈവത്തിന്റെ ആഗ്രഹം. പരീശന്മാരെ നിങ്ങൾ ചിണ്ടികരണങ്ങളുടെ പുറംപടിപ്പാക്കുകയും അകം മുഴുവൻ ചെളിയും ഇതും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ പുറമേ ഉള്ള വെടിപ്പ് മാത്രം പോരാ, അകമേ ഉള്ള വെടിപ്പ് നമുക്ക് ആവശ്യമുണ്ട്. സത്യത്തിൽ ഫാരിസി എന്നുള്ളത് നല്ല വാക്കാണ്. അത് വേർപാടിന്റെ ജീവിതം നയിക്കുന്നവരെ അങ്ങനെ വിളിക്കാവുന്നതാണ് സത്യത്തിൽ. പക്ഷെ ഇന്ന് ഒരു നെഗറ്റീവ് മീനിങ്ങിൽ അങ്ങ് ഉപയോഗിക്കുന്നത് അവരുടെ ജീവിതശൈലി അങ്ങനെയായി പോയത് കൊണ്ടാണ്. അതുകൊണ്ട് മാമോദിസ സ്വീകരിക്കുന്ന ശിശു ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെടുകയാണ്, സെറ്റ് അപ്പാർട്ട് ചെയ്യുകയാണ്. അതാണ് ഈ നെറ്റിയിൽ മുദ്ര കുത്തുന്നതിന്റെ അർത്ഥം. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത്, കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് 8 മുതലുള്ള 7 കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞു തീർത്തത്. ഇനി 8 മുതലുള്ള കാര്യങ്ങൾ, മുദ്ര കുത്തലിനെ തുടർന്നുള്ള ശുശ്രൂഷ എന്താണ്, വാട്ട് കംസ് ആഫ്റ്റർ ദ സീലിംഗ് ഓൺ ദി ഫോർഹെഡ് എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. മുദ്ര കുത്തലിനെ തുടർന്ന് സ്നാനാർത്ഥിയെ ഉപദ്രവിക്കുന്ന പൈശാചിക ശക്തികളുടെ ഉച്ചാടനത്തിന്റെ ശുശ്രൂഷയാണ്. ആഫ്റ്റർ ദിസ് ദേർ ഈസ് ദ എക്സോർസിസം ഓഫ് ദ ഡെവിലിഷ് പവർ ദറ്റ് ടോർമെന്റ്സ് ദ ചൈൽഡ്. There are long and short prayers. Small prayers are usually used. There are 4 things in these prayers. രണ്ട് പ്രാർത്ഥനകളുണ്ട് ഈ എക്സോർസിസം എന്ന് പറയുന്നതാണ് അടുത്തത് നടക്കുന്നത്. പൈശാചികന്റെ ശക്തിയെ ഈ പൈതലിൽ നിന്ന് മാറ്റുക. നമ്മൾ പലപ്പോഴും സാധാരണഗതിയിൽ ചിന്തിക്കുന്നു, എനിക്കും ആദ്യകാലത്തൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു, ആ ഈ പിഞ്ചു പൈതൽ നമ്മളെക്കാളും വിശുദ്ധരായിരിക്കുന്ന ഈ കൊച്ചുകുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് എന്നെ പിശാചിനെ മാറ്റാനാന്ന് നമ്മൾ വിചാരിക്കാറുണ്ട് അല്ലേ. സത്യത്തിൽ അതിന്റെ ഉള്ളിൽ നിന്ന് ഈ പൈശാചികൻ എപ്പ വേണേലും ഈ കുഞ്ഞിനെ സ്പർശിക്കാവല്ലോ. അങ്ങനെ സ്പർശിക്കാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രാർത്ഥനയാണ് അത് കേട്ടോ. അതല്ലാതെ കുഞ്ഞിന്റെ ഉള്ളിൽ ഏതാണ്ട് പൈശാചിക ഒരു സാധ്യത, പോസിബിലിറ്റി അല്ലേ, ഒരു ഒരു സാധ്യതയുണ്ട്, എപ്പോഴും ഒരു സാധ്യതയുണ്ട് പിശാചിനെ ഈ കുഞ്ഞിനെ എപ്പോ വേണേലും വന്ന് തൊടാനും അതിനെ നശിപ്പിക്കാൻ വേണ്ടി. അതല്ലേ നമ്മൾ കാണുന്നത്, യോബിന്റെ സംഭവത്തിൽ നമ്മൾ കാണുന്നത് അതാ. ഞാനിങ്ങനെ ഭൂമി മുഴുവൻ ഊടാടി സഞ്ചരിക്കുക, ഇനി യോബിനെ ഞാനൊന്ന് തൊട്ടോട്ടെ എന്ന് കർത്താവിനോട് ചോദിക്കുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ ദേർ ഇസ് എ പോസിബിലിറ്റി. അതുകൊണ്ട് ആ കുഞ്ഞിന്റെ മേൽ പൈശാചികൻ യാതൊരു രീതിയിലും ഇനി അവന്റെ ജീവിതത്തിൽ മുൻപിലേക്കുള്ള അവന്റെ ജീവിത പ്രയാണത്തിൽ ഇനി ആ പൈശാചികന്റെ ശക്തി വരാതിരിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശുദ്ധ സ്ലീബായുടെ അടയാളത്താൽ അതിനെ മുദ്രയിടുന്ന ദൈവത്തിന് വേണ്ടി വേർതിരിച്ച് നിർത്തുന്ന, ഇനി പൈശാചിക നീനെ തൊടാതിരിക്കാൻ വേണ്ടി നിർത്തുന്ന ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. അതുകൊണ്ട് അതല്ലാതെ അതിന്റെ ഉള്ളിലാണ്ട് പിശാചി ബാധിച്ച് കിടക്കുവാണെന്നും ആ പിശാചിനെ പുറത്തു അടിക്കുവാണെന്നുള്ള അർത്ഥം മാത്രമല്ല, ദേർ ഇസ് എ പോസിബിലിറ്റി ഇനിയും ഈ പിശാചി വന്ന് ഈ കുഞ്ഞിനെ സ്പർശിക്കാനും അതിന്റെ ജീവിതത്തെ നശിപ്പിക്കാനും ഒരു സാധ്യതയുണ്ട്. അത് അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ഈ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതും കൂടി ഒന്ന് ചേർത്ത് ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ മുദ്രകുത്തലിനെ തുടർന്ന് സ്നാനാർത്ഥിയെ ഉപദ്രവിക്കുന്ന പൈശാചിക ശക്തികളുടെ ഉച്ചാടനത്തിന്റെ ശുശ്രൂഷയാണ്. അതിനായുള്ള പ്രാർത്ഥനയിൽ നീണ്ടതും ചെറിയതുമായ പ്രാർത്ഥനകളിൽ ചെറിയ പ്രാർത്ഥനയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. രണ്ട് പ്രാർത്ഥനകളിലും നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ്സ് എ പെറ്റീഷൻ ടു ഗോഡ് എക്സർസൈസ് ദ കാൻഡിഡേറ്റ് ആൻഡ് സാങ്ക്ടിഫൈ ഹിം ഫോർ ഗോഡ്. സാത്താനെ ഉച്ചാരണം ചെയ്യുവാനും സ്നാനാർത്ഥിയെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി ദൈവത്തോടുള്ള ഒരു യാചനയാണത്. പൈശാചികന്റെ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഈ കുഞ്ഞിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിനെ നീക്കി ഈ പൈതലിനെ വിശുദ്ധീകരിച്ച് ഇനി ഒരിക്കലും വന്ന്, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ യേശുമ്പുരാന്റെ ഉപമയിൽ തന്നെ യേശുമ്പുരാൻ പറയുന്നുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഒരു പിശാചി ഉണ്ടായിരുന്നു, അവനെ പുറത്താക്കി കളഞ്ഞിട്ട് നീരോട്ടമുള്ള സ്ഥലങ്ങളിലെല്ലാം ഇവൻ പോയി അന്വേഷിച്ചിട്ട് പിന്നീട് ഇവൻ ചെയ്യുന്ന എന്നാന്ന് ചോദിച്ചാൽ അവനേക്കാളും ബലമേറിയ പിശാചിക്കളെ വിളിച്ചുകൊണ്ട് വരും, എന്നിട്ട് ഇവന്റെ അകത്ത് കയറി പിന്നെയും വസിക്കും. അപ്പൊ അവന്റെ കാര്യം പണ്ടത്തേന്റെ പിന്നത്തേതാകും എന്ന് പറഞ്ഞ യേശുമ്പുരാന്റെ ഒരു ഉപമയുണ്ടല്ലോ, അത് തന്നെ ഒന്ന് ഓർത്തു നോക്കൂ. ഈ കുഞ്ഞിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിനെ പുറത്താക്കി ഇനി ഒരിക്കലും അത് അകത്തേക്ക് വന്ന് കയറാതിരിക്കാൻ തക്കമാണ്. നമുക്കൊക്കെ പറ്റിപ്പോകുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ നോയമ്പ് നോക്കി ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുമ്പോഴും ഇവൻ പുറത്തു പോകും. പുറത്തു പോയി കഴിഞ്ഞിട്ട് ഇരട്ടി ശക്തിയോടെ കയറി വരും. അതുകൊണ്ടല്ലേ നോയമ്പ് 50 ദിവസം കള്ളുപിടിക്കാതിരിക്കുന്ന ഈ 50-ാമത്തെ ദിവസം ഈ അത്രയും കുപ്പി ഒന്നിച്ച് കുടിക്കുന്നതിന്റെ കാര്യം തന്നെ. ഇതാ പ്രശ്നം, ഇത് അവന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നു. ഇത് വലിയൊരു അടിമത്തമാണ്. ഇതെല്ലാം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആ സാധ്യതകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയായി കുഞ്ഞിന്റെ മേൽ ഈ യാതൊരു രീതിയിലും ഇവന്റെ ജീവിതകാലത്തിന് ഈ സാത്താൻ അതീശത്വം സ്ഥാപിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ സാത്താനെ ഉച്ചാടനം ചെയ്യുവാനും സ്നാനാർത്ഥിയെ വിശുദ്ധീകരിക്കുവാനും വേണ്ടി ദൈവത്തോടുള്ള യാചനയാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് വൺ ഈസ് ടു റിനൗൺസ് ദ ക്രൂക്കഡ് ആൻഡ് പ്രൗഡ് സൈറ്റൻ ഇൻ ദ നെയിം ഓഫ് ഗോഡ് the creator and protector of all things. ellathinte srishtavum parivalakanumaya devathinte naamathil vakrabuddhiyum ahankariyumaya satane bahishkarikkuka ennullathu pisajinode edirthippin avan ningale vittu odi pogum. appo aa pisajinode edirthu nilkkuvan thakkone paidalane devathinte naamathil shaktheekarikkukaya angane bahishkarichu srishtavum parivalakanumaya devathinte naamathil vakrabuddhiyum ahankariyumaya satane bahishkarikkukaya. അത് യേശുവിന്റെ നാമത്തിൽ എന്ന് നമ്മൾ വെറുതെ പറയുകയല്ല. നിങ്ങൾ അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കിയാൽ അതിനകത്തൊരു സംഭവം കിടപ്പുണ്ട്. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മുടെ ക്ലാസ് തരത്തില്ല, ഇതെല്ലാം പറയാൻ പോയാൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇറ്റ്സ് ഹോംവർക്ക്. പ്ലീസ് റീഡ് ആക്ട്സ് ഓഫ് അപ്പോസ്തലസ് ചാപ്റ്റർ നമ്പർ 19. അവിടെ ഒരു എക്സോർസിസം കാണുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ മന്ത്രവാദികള് പൗലോസ് പറയുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ശാസിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ദുരാത്മാവ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, യേശുവിനെ അറിയാം പൗലോസിനെ അറിയാം പക്ഷെ നിങ്ങൾ ആരാന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെറുതെ അങ്ങ് പറയുകയല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പരിപൂർണമായി. അതുകൊണ്ടാണ് നിങ്ങൾ ആ ഭാഗമൊക്കെ ചൊല്ലുമ്പോ പുരോഹിതന്മാരുടെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് അവര് ആ പ്രാർത്ഥനകളിലേക്ക് കയറി കഴിയുമ്പം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പ്രാർത്ഥനകൾ ചൊല്ലുമ്പോ അവര് അല്പം ശക്തിയോടുകൂടി ആ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അത് പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നിറഞ്ഞവർ ചെയ്യുന്നതായ ഒരു കാര്യമാണ്. അപ്പൊ വക്രബുദ്ധി അഹങ്കാരിയുമായ സാത്താനെ ബഹിഷ്കരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതാണ് സെക്കൻഡ് തിങ് ടു റിനൗൺസ് ദ ക്രൂക്കഡ് ആൻഡ് പ്രൗഡ് സൈറ്റൻ ഇൻ ദ നെയിം ഓഫ് ഗോഡ് ദ ക്രിയേറ്റർ ദ പ്രൊട്ടക്ടർ ഓഫ് ഓൾ തിങ്സ്. എല്ലാത്തിന്റെയും സൃഷ്ടാവും പരിപാലകനുമാണ്. അപ്പം ഈ പൈതലിന്റെയും സൃഷ്ടാവും പരിപാലകനും ദൈവമായതുകൊണ്ട് ആ ദൈവത്തിന്റെ നാമത്തിൽ ഇവനെ ബഹിഷ്കരിക്കുന്നു. തേർഡ് വൺ ഈസ് ദൈവനാമം ഭയമുളവാക്കുന്നതാകിയാൽ വരുവാനുള്ള ന്യായവിധിയെ കുറിച്ച് ബോധ്യമുണ്ടാക്കുക. സിൻസ് ഗോഡ്സ് നെയിം ഇൻവോക്സ് ഫിയർ, ബി അലേർട്ട് അബൌട്ട് ദി കമ്മിങ് ജഡ്ജ്മെന്റ്. വരുവാനുള്ള ന്യായവിധിയെ കുറിച്ച് പിശാചിനെ ബോധ്യപ്പെടുത്തുകയും അതിൽ നിന്ന് ഒഴിവായിരിക്കാൻ, ഈ പൈതലിനെ തൊടുന്നതിൽ നിന്ന് ഒഴിവായിരിക്കേണ്ടതൊക്കെ ഓണം ഭയമുളവാക്കുന്ന ഒരു കാര്യം. തേർഡ് വൺ ഈസ് ദാറ്റ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് മനുഷ്യന്റെ ശരീരം പിശാചുക്കളുടെ അധിവാസ സ്ഥലമല്ല, ദൈവത്തിന്റെ ആലയമാകുന്നുവെന്ന പ്രഖ്യാപനം. ദ ഡിക്ലറേഷൻ ദ ഹ്യൂമൻ ബോഡി ഈസ് ഗോഡ്സ് ടെമ്പിൾ ആൻഡ് നോട്ട് ദ ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് സൈറ്റൻ. ഈ പ്രാർത്ഥനാ സമയം കാർമികന്റെ വലതുകരം സ്ഥാനാർത്ഥിയുടെ തലമേൽ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. സൗഖ്യദാനത്തിനും പിശാചിനെ ബഹിഷ്കരിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനും മറ്റും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന പതിവുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ദീസ് പ്രേയേഴ്സ് ദ പ്രീസ്റ്റ് റൈറ്റ് ഹാൻഡ് ഈസ് പ്ലേസ്ഡ് ഓവർ ദി ഹെഡ് ഓഫ് ദി കാൻഡിഡേറ്റ് ഫോർ ബാപ്റ്റിസം. ദെയർ ഈസ് എ ട്രഡീഷൻ ടു പ്ലേസ് ദ ഹാൻഡ് ഓവർ ദി ഹെഡ് ആൻഡ് പ്രേ ടു റിനൗൺസ് ദി ഡെവിൾ ടു ഹീൽ ആൻഡ് ടു ബ്ലെസ്. അത് യേശുമ്പ്രാൻ ശിഷ്യന്മാർക്ക് കൊടുത്ത അധികാരമാണ്. സർപ്പങ്ങളെയും തേളുകളെയും സാത്താന്റെ സർവശക്തിയെയും ചവിട്ടുന്നതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ബഹിഷ്കരിച്ച് ഈ പൈതലിനെ അനുഗ്രഹിക്കുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ. നാല് കാര്യങ്ങളാണ് നമ്മൾ ഈ എക്സോർസിസം പ്രയറിൽ നമ്മൾ കണ്ടത്. സാത്താനെ ഉച്ചാടനം ചെയ്യുന്നു, എല്ലാത്തിന്റെയും കർത്താവും പരിപാലകനുമായ ദൈവത്തിന്റെ നാമത്തിൽ സാത്താനെ ബഹിഷ്കരിക്കുന്നു, ദൈവനാമം ഭയമുളവാക്കുന്നതാകിയാൽ വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് ബോധ്യമുണ്ടാക്കുന്നു, നാല് മനുഷ്യ ശരീരം പിശാചുക്കളുടെ അധിവാസ സ്ഥലമല്ല, ദൈവത്തിന്റെ ആലയമാകുന്നു എന്ന പ്രഖ്യാപനം നടത്തി അത് പൂർണ്ണമാക്കുന്നു. പിന്നീട് ഒൻപതാമതായിട്ടുള്ള കാണുന്നത്, കഴിഞ്ഞ ക്ലാസ് വരെ ഏഴ് കാര്യങ്ങളായിരുന്നല്ലോ, എട്ടാമത്തെ ഞാൻ പറഞ്ഞ എക്സോർസിസം. ഒൻപതാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നീട് ശമതം ചെയ്യിച്ചുകൊണ്ട് സ്നാനാർത്ഥിയുടെ മേൽ റൂഷ്മ ചെയ്യുന്നതാണ് അടുത്തത്. Why does the priest make the sign of the cross and makes the candidate to repeat the oath? എന്തുകൊണ്ടാണ് ശബദം ചെയ്യിച്ചുകൊണ്ട് ഈ സ്നാനാർത്ഥിയുടെ മേൽ റൂഷ്മ ചെയ്യുന്നത് എന്നുള്ളത്, പുരുഷന്റെ അടയാളം എന്തുകൊണ്ട്? ക്രൂശ് തിന്മപ്പെട്ട ശക്തിയുടെ മേലുള്ള വിജയത്തിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് ഗലാത്യലേഖനം ആറാം അധ്യായം പതിനാലാം വാക്യം ഒന്ന് വായിക്കാമോ? ഗലേഷ്യൻസ് ചാപ്റ്റർ നമ്പർ 6 വേഴ്സ് നമ്പർ 14. പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാ, കാണാതെ പറയാനുള്ളതാ, എന്നാലും നോക്കി വായിച്ചോ, കുഴപ്പമില്ല. ഗലേഷ്യൻസ് 6:14. ലോകം എനിക്ക് ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശ് അത് വലിയൊരു പ്രശംസയും അത് നമുക്ക് രക്ഷിക്കപ്പെടും, നമുക്ക് ദൈവത്തിന്റെ ശക്തിയാ. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ നമ്പർ 1:18, 1 Corinthians 1:18, ദൈവത്തിന്റെ ശക്തിയാ കുരിശ് കേട്ടോ. പവർ ഓഫ് ഗോഡ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തിന്റെ ശക്തിയാ, ദൈവശക്തിയാ നമുക്ക്, മനസ്സിലായോ? അതുകൊണ്ട് നമ്മള് കുരിശ് വരയ്ക്കുന്ന ഈ ശക്തി ആയതുകൊണ്ടാണ്. എല്ലാ സാത്താന്റെ അവസാനത്തെ ആയുധമാണല്ലോ മരണം. സാത്താന്റെ അവസാനത്തെ ആയുധം, ദ ലാസ്റ്റ് വെപ്പൺ ഓഫ് സൈറ്റൻ ഈസ് ഡെത്ത്. നമുക്കറിയാം ആ മരണത്തിന്റെ മേലാണ് കർത്താവ് കുരിശിനാൽ ജയമെടുത്തത്. കുരിശിൽ തറയ്ക്കപ്പെട്ട് അതാണ് മുദ്ര. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന ആ മുദ്ര അതാണ്, ആ കുരിശിന്റെ മുദ്ര. ആ കുരിശിന്റെ മുദ്രയാൽ സാത്താന്റെ അവസാനത്തെ ആയുധമായ മരണത്തിന്മേലും കർത്താവ് ജയമെടുത്തു. അതുകൊണ്ട് ക്രൂശ് ഈസ് ദ സിംബൽ ഓഫ് വിക്ടറി ഓവർ ദി ഈവിൾ പവേഴ്സ്. അതുകൊണ്ട് ദ പ്രയർ ദറ്റ് കംസ് ആഫ്റ്റർ ദിസ് എക്യുപ് ദ ചൈൽഡ് ആൻഡ് സീൽ ഹിം in the holy name of Christ and sanctify him, exorcise from all the evil spirits, enemies and unseen unholy spirit. ഇതിനോട് ചേർന്നുള്ള പ്രാർത്ഥനയിൽ ശിശുവിൽ നിന്ന് സകല പിശാചുക്കളും ദുഷ്ടരും അദൃശ്യരുമായ എല്ലാ ആത്മാക്കളും ഒഴിഞ്ഞു മാറിപ്പോകുവാനും വേണ്ടി സകലത്തിനും വിശുദ്ധമായ ക്രിസ്തുവിന്റെ നാമത്തിൽ മുദ്രയിട്ട് ശുദ്ധീകരിക്കുകയാണ്. ഇനി ദുഷ്ടശക്തികളുടെ അധിവാസ സ്ഥലമല്ല, ദൈവത്തിന്റെ മന്ദിരമാണ് ഇനി ഈ പൈതലിന്റെ മേൽ. അതുകൊണ്ടാണ് പറയുന്നത് ഈ പോവുക മത്സരിക്കരുത് എന്ന് പറഞ്ഞ് പിശാചിനെ ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ മന്ദിരമാണ്, യേശു ക്രിസ്തുവിന്റെ വകയാണെന്ന് പ്രഖ്യാപിക്കുകയാണ് പിന്നീട് ഈ കുരിശു വരയ്ക്കുന്നത് കൊണ്ട് കേട്ടോ. കുരിശു വരയ്ക്കുക എന്ന് പറയാൻ ഇനി തിന്മപ്പെട്ടവന്റെ അധിവാസ സ്ഥലമല്ല, ആൻഡ് ഹീ നൗ ഹീ ബിലോങ്സ് ടു ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ഹോളി ഹിസ് ബോഡി ഈസ് എ ടെമ്പിൾ ഓഫ് ഗോഡ് ആൻഡ് നോട്ട് ആൻ ബോർഡ് ഓഫ് സം ഈവിൾ പവേഴ്സ്. അതാണ് തുടർന്ന് നമ്മൾ ചെയ്യുന്നതായ കാര്യം. പിന്നീട് നമ്മൾ കാണുന്നത് പത്താമത്തെ കാര്യം, ഈ ശബദം ചെയ്യിക്കുന്നതിന്റെ രീതി എങ്ങനെ എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ഓത്ത് എടുപ്പിക്കുന്നത്? സാത്താനെയും സൈന്യത്തെയും ബഹിഷ്കരിക്കുന്നു എന്ന ശബ്ദം ചെയ്യുന്നു. വാട്ട് ഈസ് ദ മാനർ ഓഫ് ടേക്കിംഗ് ദി ഓത്ത്? അത് നമ്മൾ ഒന്ന് കാണുകയാണ്, എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് ഒരല്പം കൂടി വിശദമായിട്ട് കാണും. സാത്താനെയും സൈന്യത്തെയും ബഹിഷ്കരിക്കുന്നു എന്ന് ശബ്ദം ചെയ്യിക്കും. ദ ഓത്ത് ഈസ് ദാറ്റ് ഹി റിനൗൺസ് സൈറ്റൻ ആൻഡ് ഹിസ് ആർമി, ദ ഗോഡ് ഫാദർ turns the face of the bee towards west and says like this. പടിഞ്ഞാറോട്ട് കുഞ്ഞിന്റെ തല തിരിച്ചു പിടിച്ച്, തല തൊടുന്നയാള് എന്നിട്ട് ഇടതുകൈ കൊണ്ട് ഇടതുകൈയെ പിടിച്ചിട്ട് ഏറ്റു പറയുന്നതായ ഒരു പ്രാർത്ഥനയുണ്ട്. ഈ കുഞ്ഞിന്റെ മുഖം പടിഞ്ഞാറോട്ടിരിക്കാൻ വലതു ഭാഗത്തേക്ക് കുഞ്ഞിന്റെ തലയാണെങ്കിൽ ഈ ചരിഞ്ഞു നിന്നാ മതി. പടിഞ്ഞാറോട്ട് കുഞ്ഞിന്റെ മുഖം വരത്തക്ക വണ്ണം ആളിങ്ങനെ ചരിഞ്ഞു നിൽക്കുമ്പോൾ കുറച്ചുകൂടി, ഞാനിത് ഒരു ഒരു പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ തല തൊടുന്ന ആള് പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കുമ്പോൾ കുഞ്ഞിന്റെ മുഖമാണ് പടിഞ്ഞാറോട്ട് ഇരിക്കേണ്ടത് ഇല്ലേ. അപ്പം ഈ തല തൊടുന്ന ആള് ഏത് ഭാഗത്തേക്ക്, വടക്ക് വശത്തേക്ക് നോക്കി നിന്ന് കഴിഞ്ഞാല് അത് അങ്ങനെ ക്രമീകരിക്കാൻ സാധിക്കുമെന്ന് ഒന്ന് ഓർത്തിരിക്കുന്നു, നല്ലതാണ്. അതുകൊണ്ട് ഇടതുകൈ കൊണ്ട് ഇടതുകൈ പിടിച്ചിട്ട് അവിടെ ചെയ്യുന്ന ഇതാണ് മാമോദീസ മുങ്ങുന്ന. ഇപ്പം ജോർജ് എന്നാണെങ്കിൽ ഗീവർഗീസ് ഞാൻ എന്ന് പറയുന്ന പ്രാർത്ഥന, മാമോദീസ മുങ്ങുന്ന ഞാൻ സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും നിന്റെ ദൂതന്മാരെയും നിന്നുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയും ഉപേക്ഷിക്കുന്നു. ഇത് മൂന്ന് പ്രാവശ്യം പറയുകയാണ്. ഐ ഹു ഈസ് ബീങ് ബാപ്റ്റൈസ്ഡ് റിനൗൺസ് യു സേറ്റൻ, ഓൾ യുവർ ആർമി, യുവർ ഏഞ്ചൽസ്, ദ ഫിയർ ഓഫ് യു and all your evil deceitful ways. ഇതാണ് പിശാചിനെ ഉപേക്ഷിച്ചുകൊണ്ട് പറയുന്നതായ പ്രാർത്ഥന. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രഥമ പടിയാണ് തിന്മയുടെ ശക്തിയായ സാത്താനെ അവന്റെ സൈന്യങ്ങളെ ഉപേക്ഷിക്കുക എന്നത്. ഇതൊരു വെല്ലുവിളിയാണ്. പിശാചിനെ നമ്മൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ചലഞ്ച്. അത് നമുക്ക് ഇച്ചിരി പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ പിശാചിനോട് എതിർത്ത് നിൽപ്പിന് അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പത്രോസിന്റെ ലേഖനത്തിലും യാക്കോബിന്റെ ലേഖനത്തിലൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ വായിക്കുന്നതാ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അലഞ്ഞ് ചുറ്റി നടക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ച് അലഞ്ഞ് നടക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ സമയം തക്കത്തിൽ ഉപയോഗിപ്പീനെന്നും പിശാചിനോട് എതിർത്ത് നിൽപ്പീനെന്നും ഒക്കെ പറയുന്ന കാര്യം ഇതാ. അതുകൊണ്ട് പിശാചിനോട് എതിർത്ത് അവനെ ഉപേക്ഷിച്ച് അത് ഇച്ചിരി വെല്ലുവിളിയുള്ള കാര്യമാണ്. പിശാചിനോട് എതിർത്ത് നിൽക്കുക, തിന്മയെ അഭിമുഖീകരിച്ച് അതിനെതിരെ പോരാടാൻ തയ്യാറാകാതെ ക്രിസ്തുവിന്റെ ആയിരിക്കാനായിട്ട് കഴിയുകയില്ല. പലപ്പോഴും നമ്മുടെ സാധാരണ ജീവിതത്തിലുള്ളൊരു പ്രശ്നമാണ്. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ചില കഷ്ടതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ ദൈവം വിടുതൽ നൽകിയാല് പിന്നെ നമുക്ക് സുഖമാണ്. ഉദാഹരണം പറയാം, അങ്ങനെ അല്ല എന്നുള്ളതിന് ഉദാഹരണം പറഞ്ഞുതരാം. മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന് ദൈവം വീണ്ടെടുത്തല്ലോ ഇസ്രായേൽ മക്കളെ, ചെങ്കടലും കടത്തി. അപ്പൊ ദൈവം അത്ഭുതമൊക്കെ പ്രവർത്തിച്ച് അവരെ 430 വർഷം അവർ അടിമകളായിരുന്നു. എന്നിട്ടോ ഇവര് നേരെ വന്ന് മരുഭൂ പ്രയാണം കഴിഞ്ഞ് യോർദാൻ കടന്നു. ചെങ്കടലിന്റെയും യോർദാന്റെയും നടുവിലുള്ളതാണ് മരുഭൂ പ്രയാണം. അത് അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഇനി അവിടെ എല്ലാം ദൈവം കരുതി. എന്നിട്ട് ഇവര് നേരെ ചെന്ന് കയറുന്ന എങ്ങോട്ടാണെന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, കനാൻ, ഇവർ വാഗ്ദത്ത ഭൂമി എന്ന് പറഞ്ഞാൽ കനാന. ഈ കനാനിൽ വന്ന് കയറുന്ന ആൾക്കാർക്ക് അവിടെ എല്ലാം ഓരോ ഫ്ലാറ്റും പണിത് ഒരു കാറും മിറ്റത്തിട്ട് താക്കോല് കർത്താവിലോട്ട് കൊടുക്കുമായിരുന്നു. യഹോവയാൻ ദൈവം, എടാ നീ ബെന്യാമീൻ ഗോത്രം ഇങ്ങോട്ട് പോവാ, യഹൂദ ഗോത്രം ഇങ്ങോട്ട് വന്നിട്ട് ഇന്ന വില്ലായമാണ് വിട്ടേക്കുന്നത്, ഇത് വല്ലതും പറഞ്ഞാണോ? അല്ല. പിന്നെ എന്നാ ഇവര് ചെയ്ത്? കനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരീസിയർ, റെബൂസിയർ തുടങ്ങി ധാരാളം ജാതികൾ അവിടെ ഉണ്ട്. അവരെ യുദ്ധം ചെയ്യണം. എഗെയിൻ യു ഹാവ് ടു, മനസ്സിലായി? ഇവരോട് യുദ്ധം ചെയ്യണം. പോരാട്ടം, എപ്പോഴും പോരാട്ടമാണ് ക്രിസ്തീയ ജീവിതം. കനാന്റെ ഭൂമിയെ കൈവശമാകാൻ പോരാട്ടം ചെയ്താൽ നമ്മളത്, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം എന്നും പോരാട്ടങ്ങൾ ഉണ്ടാവും. ഈ പോരാട്ടങ്ങളെ അതിജീവിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. That is what happening here. മാമോദീസ മുങ്ങുന്ന, ഇന്നാരും ഞാൻ സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും നിന്റെ ദൂതന്മാരെയും നിന്നുള്ള സകല ഭയത്തെയും. അത് അതൊരു വലിയ പ്രശ്നമാണ് കേട്ടോ, ഭയം. ഈ ഭയം എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഭയത്തിന് ദണ്ഡൻ, ദേർ ഇസ് ടോർമെന്റ് ഇൻ ഫിയർ എന്നൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. അത് പെട്ടെന്നൊന്ന് വായിക്കാവോ? 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ
18-ാം വാക്യം. ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തെ തികഞ്ഞവനല്ല.
ഈ ഭയത്തെ പറ്റിയുള്ള നല്ലൊരു വാക്യാണ്. അതായത് പിശാചിനോടുള്ള ഒരു ഭയം, ആ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ നിൽക്കും. നമുക്കും ഭയമില്ല, പല കാര്യങ്ങളും അവർ നമ്മൾ വെറുതെ ഭയക്കുന്നില്ലേ അല്ലേ. നമ്മള് നാളെ ജോലി സംഭവിക്കാവുന്ന കാര്യങ്ങൾ അയാൾ അങ്ങനെ ഇടപെടും അത് ഇത് ചെയ്യുന്ന ഭയം, കഴിഞ്ഞ കാല ജീവിതത്തെ ഓർത്തുള്ള നിരാശയും ഭാവിയെ പറ്റിയുള്ള ഭയവുമാണല്ലോ നമ്മളെ നശിപ്പിച്ചു കളയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. കഴിഞ്ഞ കാല ജീവിതത്തെ പറ്റിയുള്ള നിരാശ, അയ്യോ എനിക്ക് അപകർഷത, ഗിൽറ്റ് ഫീലിംഗ്, അതിൽ ദൈവം വിമോചനം നൽകി കഴിയുമ്പോൾ അത് ഒരു മനുഷ്യൻ തലയിൽ രണ്ട് പാണ്ടക്കെട്ടുമായിട്ടും വളരെ ഞെങ്ങി ഞെരുങ്ങി ഒരു കയറ്റം കയറി പോവുക. ഉണ്ണയിൽ കണ്ടൊരു സന്യാസി ചോദിച്ചു, എടാ നിന്റെ തലയിരിക്കുന്ന ഈ രണ്ട് പാണ്ടക്കെട്ടുകൾ എന്തൊക്കെയാ? അതിലൊരെണ്ണം കഴിഞ്ഞ കാല ജീവിതത്തിലെ അപകർഷതാബോധവും നിരാശയുമാണ്. നീ എന്തിനാ അത് ചുമന്നുകൊണ്ട് നടക്കുന്നത്? അത് കളയാൻ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, ശരി അത് ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല, അത് കളഞ്ഞു. മറ്റേത് തന്നെ മറ്റേത് ചോദിച്ചപ്പോൾ പറഞ്ഞു, നാളെ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യത്തെ പറ്റിയുള്ള പേടിയാന്ന് പറഞ്ഞു. അതായത് ഭയമാ, പേടിയാ. അതായത് സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ ഒരു ആറിന്റെ അക്കരെ കരയിൽ ഒരു പട്ടി തൊടലെ കെട്ടിയിട്ടേക്കുന്നു. അപ്പൊ നമ്പൂതിരി ഇക്കരെ നിന്നിട്ട് വിചാരിക്കുക, ഈ ആറെങ്ങാണം വറ്റിപ്പോയാൽ ആ പട്ടി തൊടല് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ ആറ്റിക്കൂടെ കടന്നു വന്നെ കടിക്കുമല്ലോ എന്ന് പുള്ളി ഇക്കരെ നിന്ന് പേടിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഈ ഭയം എന്തിനാ അങ്ങനെ ഭയപ്പെടുന്നേ? അത് പിശാചിന്റെ ഒരു തന്ത്രമാണ് നമ്മളെ കീഴ്പ്പെടുത്താണ്ടൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ഭയം, ജീവിതത്തിൽ പിശാചിനോടുള്ള ഭയം, സകലത്തിനോടുള്ള ഭയം, ഈ തികഞ്ഞ സ്നേഹം, അതുകൊണ്ട് ആ ഗോഡ് ഇസ് ലവ്. തികഞ്ഞ സ്നേഹം എന്ന് പറഞ്ഞാൽ ഗോഡ് ഹിംസെൽഫ്, യുനോ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഈ പിശാചും ഭയവും എല്ലാം പുറത്തു പോകും. ദർ ഈസ് ടോർമെന്റ് ഇൻ ഓർ പണിഷ്മെന്റ് ഇൻ ഫിയർ എന്നാ പറയുന്നത്. നമുക്ക് ദണ്ഡനമുണ്ട് നമ്മുടെ, അത് നമ്മുടെ ഗ്ലാൻസസിനെ, അഡ്രിനാൽ ഗ്രന്ഥികളെ ഇതിനെയൊക്കെ ബാധിക്കും, നമ്മുടെ തലച്ചോറിനെ ബാധിക്കും, ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു പട്ടിയെ പെട്ടെന്ന് കാണുമ്പോൾ കടിക്കാനായിട്ട് വരുന്ന കണ്ടാൽ നമ്മൾ പെട്ടെന്ന് ഭയന്ന് പോവുകയല്ലേ? അതെല്ലാം നമ്മുടെ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ഇതിനെയെല്ലാം ബാധിക്കുന്ന ഈ ഭയമൊക്കെ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ സമയച്ചുരുക്കമായതുകൊണ്ട് ഈ പിശാചിനെയും അവന്റെ ദൂതന്മാരെയും സകല ഭയത്തെയും സകല വഞ്ചനയും ഉപേക്ഷിക്കും. ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രഥമ പടിയാണ് തിന്മയുടെ ശക്തിയായ സാത്താനെ അവന്റെ സൈന്യങ്ങളെയും ബഹിഷ്കരിക്കുക എന്നത്. ഇതൊരു വെല്ലുവിളിയാണ്. ആദ്യം തിന്മയെ അഭിമുഖീകരിച്ചതിനെതിരെ പോരാടാൻ തയ്യാറാകാതെ ക്രിസ്തുവിൻ്റെതായിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ കനാന്റെ ഭൂമിക അവകാശമാക്കണമെങ്കിൽ ഈ കനാന്യർ ഹിത്യർ ഹിവ്യരോട് എതിരിട്ടേ മതിയാവുകയുള്ളൂ. അങ്ങനെ നിനക്ക് എരിഹോ പട്ടണവും ഹായി പട്ടണവും തുടർന്നുള്ള കാര്യങ്ങളെല്ലാം നിനക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളത്. ഓക്കെ, ബഹിഷ്കരണം അർത്ഥമാക്കുന്നത് തിന്മയുടെ ശക്തി അഭിമുഖീകരിച്ച് അതൊരു യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിച്ച് അതിന്റെ ശക്തിയെ അറിഞ്ഞ് അതിനെ നശിപ്പിക്കുക, ദൈവത്തിന്റെ ശക്തിയെ പ്രഖ്യാപിക്കുകയാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടതായ കാര്യമാണ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ക്രിസ്ത്യാനിറ്റി, ടു റിനൗൺസ് സൈറ്റൻ ആൻഡ് ഹിസ് ആർമി ഹു ഹാസ് ദ ഈവിൾ പവേഴ്സ്. ദിസ് ഈസ് എ ചാലഞ്ച്. ഇഫ് വി കനോട്ട് ഫേസ് ദ ഈവിൾ ആൻഡ് ഫൈറ്റ് അഗൈൻസ്റ്റ് ഇറ്റ്, വി കനോട്ട് ബിലോങ് ടു ഗോഡ്. ബൈ ദ വേർഡ് renounce, it means first we have to accept the reality of evil powers and then face it and know its powers and declare God's power to destroy the powers of evil. It also declares by saying the oath that the coming baptism is an act of victory over Satan. This is also a preparation for coming of the God's kingdom by freeing the world from the slavery of Satan. അതുകൊണ്ടാണ് വരാൻ പോകുന്ന സ്നാനം വിജയത്തിന്റെ ഒരു കർമ്മമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. സാത്താന്റെ അടിമത്തത്തിൽ നിന്നും ലോകത്തെ വിടുവിച്ച് ദൈവരാജ്യത്തിന്റെ വരവിനായുള്ള ഒരുക്കം കൂടിയാണെന്നുള്ള വിശദമായ ഒരു അർത്ഥം അതിനകത്ത് കിടപ്പുണ്ട് എന്നുള്ളത് ഓർപ്പിക്കുന്നു. പക്ഷേ അതിനെ ഉപേക്ഷിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് അർത്ഥതലങ്ങളുണ്ട്. ദെൻ തുടർന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു എന്ന് ശപഥം ചെയ്യിക്കുക. കുഞ്ഞിന്റെ മുഖം കിഴക്കോട്ട് തിരിച്ചു പിടിച്ച ശേഷം അന്നേരം വേണം കുഞ്ഞു മദ്ബഹായുടെ ആ ഭാഗത്തേക്ക് കുഞ്ഞിന്റെ മുഖം അങ്ങോട്ട് നിൽക്കണം. അപ്പോൾ അങ്ങനെ എന്നിട്ട് പറയുകയാണ്, വലത് കൈ കൊണ്ട് വലത് കൈയെ പിടിച്ചിട്ട് മാമോദീസ മുങ്ങുന്ന ഞാൻ മശിഹാദംബരാനെ നിന്നിലും പരിശുദ്ധന്മാരായ ദീർഘദർശിമാര് സ്ലീഹന്മാര് പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നിന്നാൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹയെ ഞാൻ സ്വീകരിക്കുന്നു. ഈ പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം പടിഞ്ഞാട്ടും കിഴക്കോട്ടും നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ സാത്താനെ ഉപേക്ഷിച്ച ശേഷം യേശു ക്രിസ്തുവിന്റെ വകയായി തീരുവാൻ ഞാൻ ഒരുക്കമായിരിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു. സഭയുടെ സത്യവിശ്വാസങ്ങളും ഉപദേശങ്ങളും അനുസരിച്ച് ആജീവനാന്ത് ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ് ഈ ഓത്തിലൂടെ നെക്സ്റ്റ് ഈസ് ടേക്കിംഗ് ദ ഓത്ത് ഓഫ് അക്സെപ്റ്റിംഗ് ജീസസ് ക്രൈസ്റ്റ് ആഫ്റ്റർ കീപ്പിംഗ് ദ ഫേസ് ടു ഫേസ് ഓഫ് ദ ബേബി ടുവേർഡ്സ് ഈസ്റ്റ് ഹി സേസ് ദിസ് വേ ഐ ഹു ഈസ് ബീങ് ബാപ്റ്റൈസ്ഡ് ബിലീവ് ഇൻ യു ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഇൻ ഡോക്ട്രിൻസ് ദാറ്റ് യു ഡിവൈൻലി റിവീൽഡ് ത്രൂ സെയിന്റ്സ് പ്രൊഫറ്റ്സ് അപ്പോസ്റ്റൽസ് ആൻഡ് ancient fathers after renouncing Satan, he or she is taking an oath with this meaning, I am ready to be owned by you, Jesus Christ, I dedicate myself to you, I shall believe and obey the doctrines of your, of our church and its teachings to the end of my life. ഇത് ഈ രണ്ട് പ്രതിജ്ഞകൾ ചെയ്ത് പ്രാർത്ഥന ഉപേക്ഷിച്ച് മെസ്സിയെ സ്വീകരിക്കും. അതാണ് പത്താമത്തെ കാര്യം. പിന്നെ പതിനൊന്നാമത്തെ കാര്യം നമ്മൾ കാണുന്നത്, ആദ്യം കുഞ്ഞിന്റെ മുഖം പടിഞ്ഞാറോട്ടും രണ്ടാമത് കിഴക്കോട്ടും തിരിച്ചു പിടിക്കുന്നതിന് അർത്ഥം എന്ത് എന്ന ഒരു കാര്യമാണ് ഇവിടെ പതിനൊന്നാമതായിട്ട് ചേർത്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ടേണിങ് ബേബീസ് ഫേസ് ഫസ്റ്റ് ടുവേർഡ്സ് വെസ്റ്റ് ആൻഡ് ദെൻ ടുവേർഡ്സ് ഈസ്റ്റ്? എന്തുകൊണ്ടാണ് പടിഞ്ഞാട്ടും കിഴക്കോട്ടും തിരിച്ചു പിടിക്കുന്നതിന് അർത്ഥം? അതിന്റെ ഒരു മീനിങ് കൂടെ പറയാം. പടിഞ്ഞാറാണ് സൂര്യൻ അസ്തമിക്കുന്നത്. പടിഞ്ഞാറ് വശം സാത്താന്റെയും അന്ധകാരത്തിന്റെയും പ്രതീകമാണ്. പാതാളത്തിന്റെ വാതിൽ പടിഞ്ഞാറാണെന്ന് പൗരാണിക യവനർ ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നത് അങ്ങനെയാണ്. ആകയാൽ അന്ധകാരത്തിന്റെ ദിക്കായ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് സാത്താനെ ഉപേക്ഷിക്കും. അതാണ് പടിഞ്ഞാറിന്റെ പ്രത്യേകത. സൺസെറ്റ്സ് ഇൻ ദി വെസ്റ്റ് വെസ്റ്റ് സിംബ്ലൈസസ് ദ അതോറിറ്റി ഓഫ് സേറ്റൻ ആൻഡ് ഡാർക്ക്നെസ്. ഏൻഷ്യൻ ഗ്രീക്സ് ബിലീവ് ദാറ്റ് ദ എൻട്രൻസ് ടു ഹെയ്ദസ് ഈസ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് വെസ്റ്റ്. To renounce Satan, we turn towards this, which is the direction of darkness. അതാണ് പടിഞ്ഞാറിന്റെ പ്രത്യേകത. കിഴക്കാണ് സൂര്യൻ, കിഴക്കിന്റെ പ്രത്യേകത പറയുക. സൺറൈസസ് ഇൻ ദ ഈസ്റ്റ്, കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത്. കിഴക്ക് പ്രകാശത്തിന്റെയും നന്മയുടെയും പ്രതീകമാണ്. നീതിയിൻ സൂര്യനായ യേശുവിനെ, ലോകത്തിന്റെ വെളിച്ചമായ യേശുവിനെ സ്വീകരിക്കുന്നതിന്റെ സൂചനയായി കിഴക്കോട്ട് മുഖം തിരിച്ച് പ്രതിജ്ഞ ചെയ്യുന്നു. പറുദീസ കിഴക്കാണ്. സാത്താനെ തള്ളിക്കളഞ്ഞ ശേഷം കിഴക്കോട്ട് തിരിയുന്നവർ പറുദീസയിൽ ക്രിസ്തുവിനെ മുഖാമുഖം ദർശിക്കുന്നു. സാത്താനെ ബഹിഷ്കരിച്ച് മെസ്സിഹായുമായുള്ള ഐക്യത്തിലേക്ക് വരുന്നത് നമ്മുടെ വിശ്വാസത്തെ പ്രകടിപ്പിക്കുകയാണ്. പുതിയതായി മാമോദീസ മുഖുന്ന ശിശു ഒരു യജമാനിൽ നിന്ന് മറ്റൊരു യജമാനിലേക്ക് മാറ്റപ്പെടുകയാണ്. സാത്താനിൽ നിന്നും ക്രിസ്തുവിലേക്ക് എന്നൊരർത്ഥം ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ഈസ്റ്റ് സിംബലൈസസ് ഗുഡ്നെസ് ആൻഡ് ലൈറ്റ് ടു റിസീവ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഹു ഈസ് ദ സൺ ഓഫ് റൈറ്റിയസ്നെസ് and the light of the world. We face towards east and take the oath. Paradise is in the east. After renouncing Satan, those who turn towards east visualize Jesus in paradise face to face. The action of renouncing Satan and coming in the unity of Jesus declares our faith. The child who is baptized recently is transferring himself or herself from one master to another master, from Satan to Christ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കിഴക്കിന്റെ പ്രത്യേകതകൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിലും ഒന്ന് രണ്ട് വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ച്, ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായ എട്ടാം വാക്യം, ജനസിസ് ചാപ്റ്റർ നമ്പർ 2 വേഴ്സ് നമ്പർ
8.
ഏദൻ പറുദീസ, ഏദന്റെ പറുദീസ എന്ന് പറയുന്നത് കിഴക്കാണ്. 3:24
അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി.
ബാക്കി
ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരുവുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി.
എവിടാ നിർത്തിയത്? കിഴക്ക്, കിഴക്ക് വശത്താണ് നിർത്തിയത്. കിഴക്കൂടാണ് പ്രവേശിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ അതാണ് അതിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. എൻട്രൻസിന്റെ അവിടെ നിർത്തി എന്ന് പറഞ്ഞാൽ പർവീസ കിഴക്കാണെന്നുള്ള ഇപ്പൊ മനസ്സിലായല്ലോ. Ezekiel chapter number 46, verse number 12.
എന്നാൽ പ്രഭു സ്വമേധാദാനമായ ഹോമയാഗമോ സ്വമേധാദാനമായ സമാധാനയാഗങ്ങളോ യഹോവയ്ക്ക് അർപ്പിക്കുമ്പോൾ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരം അവന് തുറന്നു കൊടുക്കണം.
യഹോവയ്ക്ക് യാഗം അർപ്പിക്കണം, എങ്ങോട്ട് വേണം? കിഴക്കോട്ട്. ഈ ചില കാര്യങ്ങൾ നമ്മുടെ ഓർത്തഡോക്സുകാർ കുറച്ചുപേരുണ്ട്. ഇവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ ദൈവം. എല്ലായിടത്തും ഒംനിഷ്യന്റ് ആണ്, ഒംനി പ്രസൻസ് ആണ്. അതുകൊണ്ട് എന്നാ പിന്നെ എല്ലായിടത്തോട്ടും നിൽക്കാം. അങ്ങനല്ല, നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് ഒരു 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 രീതിയുണ്ട്, മനസ്സിലായോ? ഒരു രീതിയുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ കൂടുതൽ ഇനിയും കിഴക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ഞാൻ ആ വാക്യങ്ങൾ താഴോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് പോലും കിഴക്കൂന്ന. അതുകൊണ്ട് നമുക്ക് ആ വാക്യങ്ങളോട് കണ്ടിട്ട് ഞാൻ അത് പറയാം. ഈ 10-ാം അധ്യായം 19-ാം വാക്യം കൂടെ വായിച്ചേ. എസ്കേൽ തന്നെ, എസ്കേൽ 10:19.
അപ്പോൾ തെളിവുകൾ ചിറക് വിടർത്തി ഞാൻ കണ്ട് ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി. അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേര തന്നെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ യഹോവയുടെ ആലയത്തിന്റെ കിഴക്കേ പടിവാരിക്കൽ ചെന്ന് നിന്നു.
അതാ വിഷയം, മനസ്സിലായോ? ഈ യഹോവയെ ആരാധിക്കുന്നതും കെരൂബുകളും എല്ലാം കിഴക്കിന് വലിയ പ്രാധാന്യമാണ്. കിഴക്കിന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ സമയ ചുരുക്കമായതുകൊണ്ട് കിഴക്കിന്റെ കാര്യത്തെ പറ്റി തന്നെ 1 മണിക്കൂർ പറയാനുണ്ട് വേദോത്സവത്തിൽ നിന്ന്. രണ്ടു വാക്യം കൂടെ പറയാം. ഇനി യേശു ക്രിസ്തുവിന്റെ സെക്കൻഡ് വരവ്, സെക്കൻഡ് കമ്മിങ് ഈസ് ഫ്രം ദി സൈഡ് ഓഫ് ഈസ്റ്റ്. പ്ലീസ് റീഡ് സെയിന്റ് മാത്യു ചാപ്റ്റർ നമ്പർ 24:27.
നിങ്ങൾ കിഴക്കിൽ നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവും ആകും.
ണ്ടോ, കിഴക്കൂന്ന് പടിഞ്ഞാറോട്ടാ വരുന്നേ എന്ന് പറഞ്ഞാൽ കിഴക്ക് വശത്ത് ഒലിവുമല കിഴക്ക് വായിച്ച് സക്കരിയ ചാപ്റ്റർ നമ്പർ 14:4.
പതിനാലാം അധ്യായം 4-ാം വാക്യം
ഇല്ല അപ്പൊസ്തലത്തിൽ സക്കരിയാവില്ലേ?
14:4 അന്നാലും അവന്റെ കാൽ എരിശിലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ചുറ്റും വലിയൊരു താഴ്വര ഉള്ളവർ.
മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി
തെക്കോട്ടും വാങ്ങിപ്പോകും.
എന്നാൽ മനസ്സിലായോ, ഇത് തിരിച്ചറിഞ്ഞിട്ട് മുസ്ലിങ്ങളാണല്ലോ ഇപ്പം ഡോം ഓഫ് ദി റോക്ക് എന്ന് പറയുന്നത്. യെരുശലേം ടെമ്പിള് മുസ്ലിംസിന്റെ കയ്യില. അവരെന്നെ ഇതെന്നറിയാവോ, ഇതിന്റെ കിഴക്ക് വശത്ത് ഈ മുസ്ലിങ്ങളെ മുഴുവൻ ചവോടക്കിയേക്ക് ശ്മശാനമാ. ഇൻ ദ ഈസ്റ്റ് ഓഫ് ദി ജെറുസലേം ടെമ്പിൾ ദർ ഈസ് എ സെമിട്രി ഓഫ് ദി മുസ്ലിം ബ്രദേഴ്സ്. യുനോ, ഈ ശവത്തെ ചവിട്ടി വരികയില്ല എന്നൊരു പ്രതീക്ഷയ. യേശു ക്രിസ്തു അങ്ങനെ വരുവാണെങ്കിൽ തന്നെ ഈ ശവത്തിന്റെ മേളിൽ കൂടെ വരരുത് എന്ന് പറഞ്ഞിട്ടാണ് അവരത് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഹിസ്റ്ററി ഒന്ന് വായിച്ചു നോക്കണം. അപ്പൊ ഈ മുസ്ലിങ്ങൾ വരെ വിശ്വസിക്കുക യേശു ക്രിസ്തു കിഴക്കുന്ന് വരുമെന്ന്. അപ്പൊ നമുക്ക് ബോധമില്ല, നമ്മൾ പടിഞ്ഞാട്ട് നിൽക്കാം. അവര് വരും പറയുന്ന പോലെ നമ്മൾ കേട്ടേച്ച് അവിടെ ഇവിടെ രണ്ട് കൂട്ടായ്മയ്ക്കും പോകും. എന്നിട്ട് തോന്നിവാസം കാണിക്കാം. നമ്മൾ ചെയ്യരുത്. സഭ പഠിപ്പിക്കുന്ന പിതാക്കന്മാർ പൊട്ടന്മാരല്ല. സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങള് അതിനകത്ത് പ്രാധാന്യമുണ്ട്. നിങ്ങളത് തിരിച്ചറിയണം കേട്ടോ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഒരു യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നമ്മൾ ഒരു ദാറ്റ് ഈസ് വാട്ട് ഹാപ്പനിങ് ഇൻ ഹോളി കുർബാന ഇറ്റ്സെൽഫ്. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയും, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി നോക്കി പാർക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ. അതുകൊണ്ട് ആ പുരോഹിതൻ സ്പൂണും പിന്നെ സ്പോഞ്ചും കൂടെ എടുത്ത് മുർത്തവും സ്പോഞ്ചും കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കാണിക്കത്തില്ലേ? മിന്നൽ വരുന്നു, ആ കിഴക്കുന്ന് പടിഞ്ഞാട്ട് വിളങ്ങുന്നു എന്ന അർത്ഥത്തിലാണ് കാണിക്കുന്നത്. That is what symbolizing there. അതുകൊണ്ട് നിങ്ങൾ ഇത് ഈ അർത്ഥതലം മനസ്സിലാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. യേശു ക്രിസ്തുവിനെ കർത്താവ് എന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നുണ്ടല്ലോ. വായി കൊണ്ട് ഏറ്റുപറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഇത് എല്ലാ ആഴ്ചയിലും ചെയ്യുന്ന ഓർത്തഡോക്സുകാര്. കർത്താവേ, വി ആർ കോളിംഗ് ജീസസ് ക്രൈസ്റ്റ് കർത്താവേ. വാട്ട് ഡസ് മീൻ കർത്താവ്? ലോർഡ്, ഹി ഈസ് ലോർഡ്, ഹി ഈസ് എ റെഡീമർ. ഞങ്ങളെ വീണ്ടെടുത്തു കർത്താവ്. യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റു പറയുന്നു. ഇത് എല്ലാ ആഴ്ചയും ഓരോ കുർബാനയും നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്കിത് ബോധമില്ല. പെന്തക്കോസ്തുകാർ നമ്മളോട് പറയുന്നുണ്ട് പിന്നെ അവന്റെ വാല പിടിച്ചോണ്ട് നമ്മൾ പോകും. അവനോട് പറയണം, എടാ നീ ഒരു പ്രാവശ്യം മുങ്ങുന്നതിന് തൊട്ട് മുമ്പായിരിക്കും ഇത് പറഞ്ഞത്. ഞങ്ങൾ ജീവിതകാലം മുഴുവൻ ബോധമുണ്ടെങ്കിലല്ല പറയുള്ളൂ, നമ്മൾ ചെയ്യുന്നതിനൊന്നും ബോധം വേണം. അതുകൊണ്ട് അതാ വിശുദ്ധ കുർബാന ഇത്ര സമ്പന്നവും ശ്രേഷ്ഠമായ കാര്യമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കിഴക്കോട്ട് നോക്കിയാണ് നമ്മൾ നിൽക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. കിഴക്കിന് വലിയ പ്രാധാന്യമുണ്ട്, ധാരാളം വാക്യങ്ങൾ പറയാനുണ്ട്. അതല്ലല്ലോ നമ്മുടെ വിഷയം. സമയ ചുരുക്കം കൊണ്ട് ഞാൻ പറഞ്ഞു വിടുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് സാത്താനെ ബഹിഷ്കരിച്ച് മിശിഹായുമായുള്ള ഐക്യത്തിലേക്ക് വരുന്നത് അത് നമ്മുടെ വിശ്വാസത്തെ പ്രകടിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പടിഞ്ഞാട്ടും കിഴക്കോട്ടൊക്കെ തിരിച്ചു നിർത്തി മാമോദീസായിൽ കിഴക്കോട്ട് തിരിഞ്ഞു തുടങ്ങുന്നതാ. അത് അന്ത്യം വരെ അങ്ങനെ സൂക്ഷിക്കണം. അല്ലാതെ ഇടയ്ക്ക് തങ്കുവും വേറെ പിന്നെ ആന്റിമാരും അങ്കിളുമാരും ഇപ്പം നാട്ടിലെല്ലാം ഇഷ്ടം പോലുണ്ട്. ഇവന്മാര് പറയുന്നത് കേട്ടോ, അതിലെ നിൽക്കരുത്. മാമോദീസായി തുടങ്ങിയ കാര്യം നല്ല പോർവരുത്, വിശ്വാസം കാത്ത ഓട്ടം ട്രാക്കിനകത്തോടെ അവസാനിപ്പിക്കണം, ട്രാക്ക് മാറി ചാടരുത് ഇതിനിടയ്ക്കൊക്കെ. ഓക്കെ, നമുക്കത് വിടുന്നതായിരിക്കും നല്ലത്. പുതിയതായി മാമോദീസ മുങ്ങുന്നൊരു ശിശു ഒരു യജമാനിൽ നിന്ന് മറ്റൊരു യജമാനിലേക്ക് മാറ്റപ്പെടുകയാണ്, സാത്താനിൽ നിന്ന് ക്രിസ്തുവിലേക്ക്. അത് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. പന്ത്രണ്ടാമത്തെ കാര്യം എന്താണ്? തല തൊടുന്ന ആളിന്റെ പ്രസക്തി എന്ത് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗോഡ് ഫാദർ ഓർ ഗോഡ് മദർ ഇൻ ദ പ്ലേസ് ഓഫ് ദ ബേബി? ഇറ്റ് ഈസ് ദി ഗോഡ് ഫാദർ ഓർ ഗോഡ് മദർ ഹു റിനൗൺസ് സേറ്റൻ ആൻഡ് റിസീവ് ജീസസ്. ദിസ് മീഡിയേറ്റർ സ്റ്റാൻഡ്സ് ഫോർ ദ ചൈൽഡ് ആസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ദി ചേർച്ച്. ഹി ഓർ ഷീ ഓൾസോ സ്പിരിച്വൽ ഗൈഡ് ആൻഡ് മെന്റർ ഫോർ ദ ചൈൽഡ് ഹു ഈസ് ബീങ് ബാപ്റ്റൈസ്ഡ്. ദിസ് ഗോഡ് ഫാദർ ഓർ ഗോഡ് മദർ should be deeply rooted in the Orthodox faith and have a model life pattern. He or she is also obliged to bring the child up in accordance to the church doctrines and faith, and the child should reflect the life of Jesus. Along with Godfather, parents are also very much responsible to bring up the child in a life with Christ, വിത്ത് ഫെയ്ത്ത് ആൻഡ് സ്പിരിച്വാലിറ്റി. അതായത് കാര്യം, അതുകൊണ്ട് കുഞ്ഞിന്റെ സ്ഥാനത്ത് തല തൊടുന്ന ആളാണ് സാത്താനെ ഉപേക്ഷിച്ചതും ക്രിസ്തുവിനെ സ്വീകരിച്ചതും. തല തൊടുന്ന മധ്യസ്ഥൻ കുട്ടിക്ക് വേണ്ടി നിൽക്കുന്ന സഭയുടെ പ്രതിനിധിയായിട്ടാണ്, സ്നാനാർത്ഥിയുടെ ആത്മീയ വഴികാട്ടി ഉപദേഷ്ടാവുമാണ് തല തൊടുന്നയാള്. തല തൊടുന്ന ആൾ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ അടിയുറച്ച വ്യക്തിയും മാതൃകാ ജീവിതമുള്ള വ്യക്തിയുമായിരിക്കണം. ഉപദേശങ്ങളിലും വിശ്വാസത്തിലും ക്രിസ്തുവിലുള്ള ജീവിതത്തിലും കുഞ്ഞിനെ വളർത്തുവാൻ തലതൊട്ടപ്പൻ കടപ്പെട്ടിരിക്കുന്നു. തലതൊട്ട മധ്യസ്ഥനോടൊപ്പം കുഞ്ഞിനെ ആത്മീയതയിലും വിശ്വാസത്തിലും ക്രിസ്തുവിലുള്ള ജീവിതത്തിലും വളർത്തിയെടുക്കുന്നതിൽ മാതാപിതാക്കൾക്കും വളരെയധികമായ സ്ഥാനവും ഉത്തരവാദിത്വവും ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അതൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഒരു സംഭവം, അത് മാതാപിതാക്കളും കുടുംബാംഗങ്ങളും എത്രമാത്രം അതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. തലതൊടുന്നത് മാതാപിതാക്കൾക്കും ചെയ്യാവുന്നതായ കാര്യമാണ്. പക്ഷേ നമ്മൾ എപ്പോഴും ഒരു ഒരു സാധ്യത, കൂടുതൽ പ്രായമായ ആള് വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊരു പ്രാധാന്യം കൊടുക്കുന്നതുകൂടെ കൊണ്ടാണ്. അങ്ങനെ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. ഒന്ന്, സത്യവിശ്വാസി ആയിരിക്കണമെന്ന് സഭയ്ക്കൊരു നിഷ്കർഷയുണ്ട്. പലപ്പോഴും നമ്മൾ ഈ മർത്തോമായിൽ നിന്ന് കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു കൺഫ്യൂഷനുള്ള വിഷയമാണ്. ഒന്നാമത്തെ ആങ്കച്ചുണ്ടായി ഈ കെട്ടിയവന്റെ അപ്പൻ തൊട്ടു, രണ്ടാമത്തെ ആങ്കച്ചായി കഴിയുമ്പം ഭാര്യ മർത്തോമ സഭയിൽ നിന്ന് വന്നതാണെങ്കിൽ പുള്ളിക്കാരനെ കൊണ്ട് തന്നെ തൊടിയിക്കാത്തത്, പുള്ളിയുടെ പേര് മാത്രം നമ്മളിടും. എന്തുകൊണ്ടാണ് തൊടിയിക്കാത്തതെന്ന് ചോദിച്ചാല് അതിന്റെ അർത്ഥം ഇപ്പൊ വായിച്ചു. അതിനർത്ഥം ഓർത്തഡോക്സ് ഫെയ്ത്തിലുള്ള ആള്, നമ്മുടെ സത്യവിശ്വാസത്തിലുള്ള സഭയുടെ വിശ്വാസത്തിൽ വളർത്തിക്കൊള്ളാമെന്ന് അവിടെ പ്രതിജ്ഞ ചെയ്യുന്നത്. മറ്റൊരു വിശ്വാസത്തിലുള്ള ആൾ എങ്ങനാ ഈ ഓർത്തഡോക്സ് വിശ്വാസത്തെ വളർത്തിക്കൊള്ളുന്നത് എങ്ങനാ? അത് സിമ്പിളി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ല ഉള്ളു. അതുകൊണ്ട് ഇനി ദയവ് ചെയ്ത് എന്നെ കേൾക്കുന്നവർ ഇനി അതിനുവേണ്ടി വഴക്കുണ്ടാക്കരുത് അച്ഛനോടും കെട്ടിയവനോടൊന്നും. അത് ഓരോരുത്തർക്കും ഓരോ സ്ഥാനം നമ്മൾ കൊടുത്തിട്ടുണ്ട്, സഭ അങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് വേണം ഓരോ കാര്യങ്ങൾ. പേരിടുന്നതിന് കുഴപ്പമില്ല. തലതൊടി വയ്ക്കണമെന്ന് പറഞ്ഞ് ബഹളം വെക്ക് സഭയിൽ നിന്ന് പോവുകയും നിങ്ങൾ തന്നില്ല ഞങ്ങൾ നോക്കട്ടെ വേറെ, ഇപ്പൊ ഞങ്ങൾ കെ പി യോഹന്നാൻ ബിഷപ്പ് ആയിട്ടുണ്ട് അവിടെ പോകാന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയൊന്നും ചെയ്യരുത്. ഓരോ സിസ്റ്റം ക്രമീകരിച്ചിരിക്കുന്നത് ആ നന്മയിൽ വളർന്നു വരുന്നതിനാൽ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇക്കാര്യം ഓർത്തിരിക്കുക, ഗോഡ് ഫാദർ ഓർ ഗോഡ് മദർ. എസ്പെഷ്യലി പേരൻസിന് പ്രാധാന്യമുണ്ട്. യേശു ക്രിസ്തുവിന്റെ കാര്യം ഞാനതാ പറയാൻ വന്ന്, 12 വയസ്സുവരെ യേശു ക്രിസ്തു അല്ലേ, അതിനുശേഷവും പെരുന്നാളിന് 12 വയസ്സിൽ പോയെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു. വാട്ട് ഡസ് ഇറ്റ് മീൻ ദ ഏജ് ഓഫ് 12 or 13? 12 വയസ്സ് പൂർത്തിയായി, 13 തുടങ്ങുമ്പോൾ ഒരു വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു അങ്ങനെ, ഇവിടെ നമ്മുടെ അമേരിക്കയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാവുന്ന ഒരു സമയം, വീട്ടില് ഇനി മുതൽ ഒറ്റയ്ക്ക് ഇരിക്കാമെന്ന് പറഞ്ഞാൽ 12 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ്. മിക്കവാറും സംസ്കാരങ്ങളിലെല്ലാം അതിന്റെ ഒരു പ്രാധാന്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, യഹൂദന്മാരുടെ ഇടയില് ഈ 12 വയസ്സുവരെ ന്യായപ്രമാണം പഠിക്കുക. ന്യായപ്രമാണം പഠിച്ചു കഴിഞ്ഞാല് എന്ന് പറഞ്ഞാൽ സൺഡേ സ്കൂൾ പഠിക്കുന്നു, ദിവസം ആ തോറ മുഴുവൻ പഞ്ചഗ്രന്ഥങ്ങൾ മുഴുവൻ പഠിക്കുന്നു. അത്രയും നാൾ ആരെങ്കിലും വിശദീകരിച്ചു കൊടുക്കുക ഈ കുഞ്ഞിന്, തോറയുടെ അർത്ഥം എല്ലാം പറഞ്ഞു കൊടുക്കുക. ഒരു അവന് ഗ്രാസ്പ് ചെയ്യാൻ സമയമാകുമ്പോൾ 4-5 വയസ്സ് മുതൽ തുടർച്ചയായിട്ട് ഇത്രയും വർഷം, 7 വർഷം അല്ലെ 8 വർഷം ഇവനെ ഇത് പറഞ്ഞു കൊടുക്കുന്നു, തുടർച്ചയായിട്ട് തോറ പറഞ്ഞു കൊടുക്കുന്നു. അതെല്ലാം അവൻ മറ്റൊരാളിൽ നിന്ന് കേട്ട് പഠിച്ചതിന് ശേഷം ഈ 12 വയസ്സ് പൂർത്തിയാകുമ്പോൾ മാത്രമാണ് അവന് സ്വന്തമായിട്ട് അത് വായിക്കാനും അത് വ്യാഖ്യാനിക്കാനും സാധിക്കുന്നത്. ആ ചടങ്ങിന് പറയുന്ന പേര് ബർമിത്സുവ എന്നാ. ബർമിത്സുവ മീൻസ് ദ സൺ ഓഫ് കമാൻഡ്മെന്റ്. പെണ്ണുങ്ങളെ പെൺകൊച്ചുങ്ങളാണെങ്കിൽ ബസ്മിസ്വ, ബസ്മിസ്വ എന്ന് പറഞ്ഞാൽ ദ ഡോട്ടർ ഓഫ് കമാൻഡ്മെന്റ്, ന്യായപ്രമാണത്തിന്റെ പുത്രി അല്ലെ, ന്യായപ്രമാണത്തിന്റെ പുത്രൻ. അത് ഒരു പ്രത്യേക ചടങ്ങാണ്. അവര് പ്രത്യേകിച്ച് ആ ന്യായപ്രമാണം കയ്യെ കെട്ടി ആവർത്തന പുസ്തകമധ്യ അഞ്ചാം വാക്യമൊക്കെ എഴുതിയ തോറായുടെ ലിഖിതങ്ങൾ എഴുതി കയ്യില് ബാൻഡ് ചെയ്ത്, ഇപ്പഴും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നടക്കുന്ന യഹൂദന്മാരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അവര് നെറ്റിയയിലും കയ്യിലും ഒക്കെ ഇപ്പോഴും ന്യായപ്രമാണം ഓ ഹിയറോ ഇസ്രായേൽ എന്ന് പറയുന്ന, ഇസ്രായേലെ കേൾക്ക എന്ന് പറയുന്ന തുടങ്ങുന്ന ദൈവത്തിന്റെ ന്യായപ്രമാണം അവരിപ്പോഴും എഴുതി സൂക്ഷിക്കുന്നതൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴും അത്ര ശക്തം അവരുടെ കാര്യം. ഇപ്പോഴും അവർ ബർമിസ്വായും ബസ്മിസ്വായും അവർക്കുണ്ട്. ഈ 12 വയസ്സിൽ യേശുക്രിസ്തു പെരുന്നാളിന് പോയി എന്ന് പറഞ്ഞ 12 അവിടെ പറയാനായിട്ട് കാര്യം ഇതാ, യേശുക്രിസ്തു ന്യായപ്രമാണം പൂർത്തീകരിച്ചു. അതുകൊണ്ട് ദാറ്റ്സ് വൈ ഹി ഈസ് ഡിബേറ്റിംഗ് വിത്ത് ദി സ്ക്രൈബ്സ് ആൻഡ് ഫാരിസീസ് ആൻഡ് സദൂസീസ് ദെയർ, ഈവൻ വിത്ത് ദി പ്രീസ്റ്റ് ഹൈ പ്രീസ്റ്റ് ഇറ്റ്സെൽഫ്. അവരുമായിട്ട് പോലും ഈ ഡിബേറ്റിലേക്ക് പോയി എന്ന് പറയാൻ കാര്യം ഇതാ, ന്യായപ്രമാണം മുഴുവൻ പഠിച്ചിട്ട് അവൻ പൂർണ്ണതയിൽ എത്തിയത് കൊണ്ട് ഇനി അവൻ വായിക്കുകയല്ല, അവന് അവരോട് തർക്കിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ. ലൂക്കോസിന് സുവിശേഷത്തിൽ വായിക്കുന്ന അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, വൈ ഹി ഹാസ് കംപ്ലീറ്റഡ് ദി ഇയർ ഓഫ് 12 ആൻഡ് ഹി ഗോട്ട് ദി ഓർഡിനേഷൻ എന്ന് തന്നെ ഞാൻ ഉപയോഗിക്കാം. ആ ഒരു ഓർഡിനേഷൻ എന്താ, ബർമിസ്വ ബർമിസ്വ എന്ന് പറയുന്ന ആ ഒരു നൗ ഹീസ് ദ സൺ ഓഫ് കമാൻഡ്മെന്റ്. ദാറ്റ്സ് വൈ അവിടെ ഡിബേറ്റ് നടക്കുന്നതിന്റെ കാര്യം. അപ്പൊ അത്രയും നാൾ ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് തലതൊട്ടപ്പനും തലതൊട്ടമ്മയ്ക്കും സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് എല്ലാ ഉത്തരവാദിത്തമുണ്ട്. 12 വയസ്സിന് ശേഷമാണ് ഈ കുഞ്ഞിനെ ഒന്ന് ഫ്രീ ആയിട്ട് വിടുന്നത്, മനസ്സിലായോ. അപ്പൊ അത്രയും നാൾ ഉത്തരവാദിത്തം ഉണ്ടെന്നാ പറഞ്ഞു. അതിനുവേണ്ടി ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയാണ് തലതൊട്ടപ്പനും മാതാപിതാക്കളും ഒക്കെ ചേർന്ന്. അങ്ങനെ വേണം നമ്മളത് മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലുന്നതോടുകൂടി ഒരുക്കത്തിന്റെ ശുശ്രൂഷ സമാപിക്കുകയാണ്. അവിടെ പിന്നെ നമ്മൾ ആ ഈ പ്രിപ്പറേറ്ററി പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റിംഗ് ബൈ സേയിങ് ദി നൈസിയൻ ക്രീഡ്, ദർ കംസ് ആൻ എൻഡ് ടു ദി പ്രിപ്പറേഷൻ ഓഫ് ബാപ്റ്റിസം. പ്രിപ്പറേഷൻ ഓഫ് ബാപ്റ്റിസം ഫസ്റ്റ് പാർട്ട്. 12 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിൽ 12 കാര്യം ഇതാണ്, തലതൊടുന്ന ആളിന്റെ പ്രസക്തി. അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി അവസാനിപ്പിക്കുന്നു. ദ മീഡിയേറ്റർ ഓർ ഗോഡ് ഫാദർ ഓർ ഗോഡ് മദർ ഇസ് സേയിങ് ദി ഓർത്തഡോക്സ് ഫെയ്ത്ത് ത്രൂ നൈസിയൻ ക്രീഡ്. നമ്മുടെ സത്യവിശ്വാസം ചൊല്ലുന്നത് വിശ്വാസ പ്രമാണത്തിലൂടെ നമ്മൾ ചൊല്ലി അങ്ങനെ അത് പൂർത്തീകരിക്കുകയാണ്. 1 ഭാഗം അങ്ങനെയാണ് അവസാനിക്കുന്നത്. ഇനിയും സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുകയാണ്. അവിടെയാണ് ജലസ്നാനം, മാമോദീസ ഓർ വാട്ടർ ബാപ്റ്റിസം എന്ന് പറയുന്നത്. അത് അതിനകത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഒന്ന് നോക്കാം. ഏഴ് കാര്യങ്ങളാണ് അതിനകത്ത് സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. 1 പാർട്ടിൽ ഞാൻ 12 കാര്യങ്ങൾ പറഞ്ഞു. സെക്കൻഡ് പാർട്ട് ദർ കംസ് 7 things ഓർ 7 portions ദർ ബാപ്റ്റിസം എന്തൊക്കെയാണ് നോക്കാം. മാമോദിസയുടെ 2 ഭാഗം ആരംഭിക്കുന്നത് എപ്പോൾ എന്നാണ് ആദ്യത്തെ നമ്മൾ ചിന്തിക്കുന്നത്. വെൻ ഡസ് ദി സെക്കൻഡ് പാർട്ട് ഓഫ് ബാപ്റ്റിസം സ്റ്റാർട്ട്? ദ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട്സ് വിത്ത് അനോയിന്റിങ് ഓഫ് ദി ബ്ലസ്ഡ് ഒലിവ് ഓയിൽ. This olive oil is known as oil of gladness or oil of joy, സന്തോഷ തൈലം, ആനന്ദ തൈലം എന്നാണ് പറയുന്നത്. ഈ സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥന വീണ്ടും ജനത്താൽ പുത്രസ്വീകാര്യത്തിന് അർഹനായി തീരുവാൻ വേണ്ടി സന്തോഷ തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ നിത്യജി മുദ്ര കുത്തപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാ പേര് പറഞ്ഞ് അങ്ങനെയാണ്. The prayer that says at this time is with the rebirth to make this child deserve to become your son. He is being sealed for eternal life with the oil of gladness in the name of the Father, Son and Holy Spirit എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും ജനനത്താൽ പുത്രസ്വീകാരത്തിന് അർഹനായിത്തീരുവാൻ. ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് സന്തോഷ തൈലം. നമുക്കൊരു വലിയ സന്തോഷത്തിലേക്ക് നമ്മൾ സാത്താനെ ഉപേക്ഷിച്ചു, മെസ്സിയായ സ്വീകരിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി, ആദ്യത്തെ ഭാഗം പൂർത്തീകരിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. പിന്നീട് വളരെ സന്തോഷത്തോടുകൂടി ജലസ്നാനത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടും ആദ്യമേ ചെയ്യുന്ന കാര്യം ഈ പ്രാർത്ഥിച്ച ഒലിവണ്ണ സൈത്ത്. ഇവിടെ ഉപയോഗിക്കുന്ന സൈത്ത് ആകട്ടോ, സൈത്തും മൂറോനുമാണ്. ഇതിനകത്ത് സൈത്താണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആ ഒലിവണ്ണ അതിന് സന്തോഷ തൈലം എന്ന് പറയുന്നു. വീണ്ടും ജനത്തെ പുത്ര സ്വീകാരത്തിന് അർഹനായി തീരുവാൻ വേണ്ടി സന്തോഷതയിലെത്താൻ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ നിത്യജീവനായി ഗീവർഗീസ് മുദ്ര കുത്തപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പൈതലിനെ ജലസ്നാനത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഇനിയും ഇതിൽ എന്താണ്, വാട്ട് ഡസ് ഇറ്റ് മീൻ, സന്തോഷതയിലെത്താനുള്ള അഭിഷേകം എന്തർത്ഥമാക്കുന്നു, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് അനോയിന്റിങ് വിത്ത് ദ ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടി നമ്മൾ കാണും. ഒലിവെണ്ണ കൊണ്ട് കുഞ്ഞിനെ നെറുകയിൽ മൂന്ന് പ്രാവശ്യം കുരിശടയാളം വരച്ച് അഭിഷേകം നടത്തുന്നു. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെ അടയാളമാണ് തൈലം. യെശയ്യാവ് 61 ഒന്ന് വായിക്കാമോ? ഐസയ്യാവ് 61:1.
എലിയവരോട് സദ്വർത്തമാനം പോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു.
ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ലഭിക്കുക അഭിഷേകത്തിലൂടെ, ത്രൂ ദി അനോയിന്റിങ്. ഇത് ഒത്തിരി പ്രാവശ്യം വരുന്ന വാക്യമാണ്. ഐസയ്യാവ് 61:6. This is what Jesus said as the Nazareth manifesto. കർത്താവിന്റെ നസറേത്തിലെ നയപ്രഖ്യാപനമായിട്ട് പള്ളിയിൽ ചെന്ന് ആദ്യം അവന് വായിക്കാനായിട്ട് വേദോസം കൊടുത്തപ്പം എടുത്ത് തുറന്ന് വായിച്ചതാണ്. ഈ മെസ്സിഹായ്ക്ക് വേണ്ടിയുള്ള ഭാഗമാണ് ക്രൈസ്റ്റ് അനോയിന്റിങ് വൺ, മെസ്സിഹായ്ക്ക് വേണ്ടിയുള്ള പ്രവചനമാണ് ഈ 61:1 മുതലുള്ള വാക്യം. അത് അവനെടുത്ത് വായിച്ചു, യേശുക്രിസ്തു അത് വായിച്ചു, എല്ലാവരുടെയും കണ്ണവന്റെ മേൽ ഉടക്കി എന്നൊക്കെ നമ്മൾ വായിക്കുന്ന അതുകൊണ്ടാണ് നസറേത്ത് മാനിഫെസ്റ്റോയാണ് ഇത്. ഈ പ്രവചനം യേശുവിൽ പൂർത്തീകരിച്ച് ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുകൊണ്ട് ഈ വചനത്തിന് നിവൃത്തി വന്നു എന്നും കൂടെ പറഞ്ഞപ്പം ഹി ക്ലെയിം ഹിംസെൽഫ് ആസ് ഹി ഈസ് ദി മെസ്സയ എന്നുള്ളത്. അതുകൊണ്ട് ആ അനോയിന്റിങ് ഓയിൽ, ഇത് നമ്മൾ മോറോന അഭിഷേകത്തിലൊക്കെ കാണുന്ന വാക്യമായത്. അപ്പൊ അനോയിന്റിങ് എന്ന് പറയുന്നത് ആ അനോയിന്റിങ്ങിലൂടെ പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിക്കുകയാണ്. ദ സീൽ ഓഫ് ഹോളി സ്പിരിറ്റ് എന്നുള്ളൊരു മീനിങ് അവിടെ ഉണ്ട്. സാംസ് 45:8 പ്ലീസ്.
നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തം മന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാഥം നിന്നെ സന്തോഷിപ്പിക്കുന്നു.
അപ്പൊ നിന്റെ മന്ദിരങ്ങളിലെല്ലാം മൂറും തൈലവും, അതാ മൂറെന്ന് ഉപയോഗിക്കുന്നതാണ് മൂറൻ എന്ന് പറയുന്നത്. പക്ഷെ തൈലത്തെ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് അതെടുക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ നമ്പർ 1:9 പ്ലീസ്.
നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കുക, ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരൻ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കും.
ഇവിടെയാണ് നമ്മൾ ആനന്ദ തൈലം എന്നുള്ള കൃത്യമായ ഒരു കാര്യം നമ്മൾ കാണുന്നത്. എബ്രായർ 1:9 ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമ്മളിവിടെ കാണുന്നുണ്ട്. ലൂക്കോസ് 4:18, സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 4:18.
ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൻ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്.
ഞാൻ മുമ്പേ പറഞ്ഞ വാക്യം യെശയ്യാവ് 61:1 എടുത്ത് വായിച്ചിട്ടാണ് ഈ ലൂക്കോസ് 4:18 നസറേത്ത് മാനിഫെസ്റ്റോ നമ്മൾ കാണുന്നത്. ദാറ്റ് ഈസ് ഇൻ റിലേഷൻ വിത്ത് ദി അനോയിന്റിങ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അഭിഷേകം യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് തൈലം കൊണ്ട്, ആനന്ദ തൈലം, തൈലം കൊണ്ട് യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന അർത്ഥം. Acts of Apostles, chapter number 10, verse number 38, please. Apostle Prodhi Patham Uppatakta.
Nasranaya Yeshuvine Devam Parishuddhaatmavinayalum Shaktiyalum Abhishekam Cheythathu Devam Avanodu Kooda Irunnathu Kondu Avan Nanmi Cheythu
Mathi Abhishekam Cheythu Parishuddhaatmavinayalum Shaktiyalum Abhishekam Cheythu ഈ അഭിഷേകം, ഈ സന്തോഷതൈലം, സന്തോഷതൈലം എന്നുള്ള വാക്ക് കൃത്യമായിട്ട് നമ്മൾ എബ്രായർ 1:9 കണ്ടല്ലോ, ആനന്ദതൈലം. ആ ആനന്ദ തൈലം ഈ അഭിഷേകമാണ് എന്നുള്ളത് നമ്മൾ ഈ വാക്യങ്ങളിലൂടെ എല്ലാം കാണുകയാണ്. ഈ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അടയാളമാണ് ഇത് എന്നുള്ളത് നമ്മൾ കാണും. ദി സോയിൽ ഇസ് ദ സിംബൽ ഓഫ് ജോയ്, പീസ് ആൻഡ് ഹാപ്പിനെസ്. ഓക്കെ, പിന്നീട് കാണുന്നത് വിശ്വാസികളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവുമായി യേശു കടന്നു വരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ജീസസ് ഹിംസെൽഫ് ഈസ് ദി അനോയിന്റിങ് ഓയിൽ. നമ്മൾ പല പ്രാവശ്യം വായിച്ചെങ്കിലും ഒന്നുകൂടെ വായിച്ചു. സോങ് ഓഫ് സോങ് ചാപ്റ്റർ നമ്പർ 1:2, ഉത്തമ ഗീതം 1:2.
അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിച്ചു. നിന്റെ തൈലം സൗരക്ഷമായത് നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു.
നിന്റെ നാമം, നിന്റെ തൈലം സൗരഭ്യമായ നിന്റെ നാമം, യുവർ നെയിം അല്ലെ, നിന്റെ നാമം പകർന്ന തൈലം പോലെ. തൈലം എന്നവിടെ ഉപയോഗിച്ചേക്കുന്ന വാക്ക് മൂറോൻ എന്ന മിർ, MYRR H, മിർ, മൂറോൻ. ഇതാണ് യേശുക്രിസ്തുവിന് കാഴ്ചയായിട്ട് അർപ്പിക്കുന്ന ഒരു സാധനം. മോരല്ല, മൂര് എന്ന് നമുക്ക് പറയാം. മൂറോനാണ് സത്യത്തിൽ, തൈലമാണ് മൂറോൻ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ് യേശു. യേശു ഹിംസെൽഫ്, ജീസസ് ഹിംസെൽഫ് ഈസ് ദി അനോയിന്റിങ് ഓയിൽ. അതാണ് പകർന്ന തൈലം പോൽ. നമ്മളത് പാട്ടിൽ അടവിതരുക്കളിനിടയിൽ നിന്നുള്ള പാട്ട് പാടുമ്പോഴും പാടുന്നതാണ്, പകർന്ന തൈലം പോൽ നിൻ നാമം എന്ന് പറഞ്ഞാൽ ജീസസ് യുവർ നെയിം. ക്രൈസ്റ്റ് ദ നെയിം ഇറ്റ്സെൽഫ് സിംബലൈസസ് മൂറോൻ. അത് ഇതാണ് വിശ്വാസികളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവുമായ യേശു. ജീസസ് ഈസ് ജോയ്, ജീസസ് ഈസ് പീസ്, യേശു കടന്നു വരുന്നു എന്നും സൂചിപ്പിക്കുന്നു. അതാണ് അവിടെ കാണുന്നതായ ഒരു കാര്യം. പിന്നീട് സത്യ ഒലിവായ യേശു ക്രിസ്തുവിൽ നമ്മളെ ഒട്ടിച്ചു ചേർക്കുന്നു. ഇപ്പോൾ ഇറ്റ് ഓൾസോ ഇന്റർപ്രറ്റഡ് ദാറ്റ് ഇൻ ഓർഡർ ടു ഡ്രാഫ്റ്റ് അസ് ടു ദ ട്രൂ ഒലിവ് ട്രീ ഹു ഈസ് ക്രൈസ്റ്റ്. ഒലിവെണ്ണയാണല്ലോ ഉപയോഗിക്കുന്നത്. അതിന്റെ അർത്ഥം റോമൻസ് ചാപ്റ്റർ നമ്പർ 11 വേഴ്സ് നമ്പർ 17 എന്ന് വായിച്ചേ.
കൊമ്പുകളിൽ ചിലതൊടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു.
ഇതാ കാര്യം, ആ ഒലിവ് എന്ന് പറയുന്ന ജീസസ് ക്രൈസ്റ്റ് ആണ്. അതിലെ കൊമ്പുകൾ വന്നുണ്ടായിരുന്ന യഹൂദന്മാരാണ് അതിനെ ഒടിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവായ നിന്നെ. ഇന്ത്യയിലുള്ള ഞാനും നിങ്ങളും ഇന്ന് ഈ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കാൻ കാര്യമേ, നമ്മൾ കാട്ടൊലിവ, ആ കാട്ടൊലിവിനെ ഡ്രാഫ്റ്റ് ചെയ്തേക്കുക യേശു ക്രിസ്തു ആകുന്ന ഒലിവില്. ബാക്കി കൂടെ ഒന്ന് വായിച്ചു, അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബാക്കി വായിച്ച്,
എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്, പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ലേ, വേർ നിന്നെ അത്ര ചുമക്കുന്നു എന്ന് ഓർക്ക.
എന്നാൽ ജീസസ് ക്രൈസ്റ്റ് ആയി വേരും വേരും ഈ സ്റ്റെമോ എന്ന് പറയുന്ന യേശു ക്രിസ്തു ഹിംസെൽഫ്. ബാക്കി,
എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞു പോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു.
നമുക്ക് ആവശ്യമേ, കാട്ടൊലിവായിരിക്കുന്ന നമ്മളെ യേശു ആകുന്ന ഒലിവ് കമ്മിനോട് ചേർത്ത് ഒട്ടിച്ചു. ഈ സന്തോഷതയിലും നമ്മൾ സ്വീകരിക്കുമ്പോൾ ഓർക്കേണ്ടതായ ഒരു കാര്യമാണ്, കാട്ടൊലിവായിരുന്ന നമ്മളെ നാട്ടൊലിവായിരിക്കുന്ന അല്ലെ യഥാർത്ഥ ഒലിവായിരിക്കുന്ന ക്രിസ്തു യേശുവിനോട്. അതിന്റെ സ്വാഭാവിക കൊമ്പുകൾ എന്ന് പറയുന്ന യഹൂദന്മാരാ, പ്രതീക്ഷയോടെ കർത്താവ് കാത്തിരുന്നു. പക്ഷെ അതിനെ ഒടിച്ചു കളഞ്ഞിട്ട് നമ്മളെ ഒട്ടിച്ചു ചേർത്തു. ആ ഒട്ടിച്ചേർന്ന് ഞെളിയാതെ ഭയപ്പെടണം ദൈവത്തെ, ഞെളിയാതെ ഭയപ്പെടണം. ആ ദൈവത്തെ ഭയപ്പെട്ട് അതിൽ നിലനിൽക്കാൻ പോലും സ്ത്രീ ആഹ്വാനം ചെയ്യുക. അതുകൊണ്ട് ഈ ഒലിവെണ്ണ ദേഹത്ത് സന്തോഷതൈലം പൂശുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കണം. വിശുദ്ധീകരണവും വീണ്ടും ജനനത്തിനുമുള്ള ഒരുക്കവുമാണ് ഈ അഭിഷേകത്തിലൂടെ സാധിക്കും. ത്രൂ ദിസ് അനോയിന്റിങ് വി അച്ചീവ് എ പ്രിപ്പറേഷൻ ഫോർ റീബർത്ത് ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ. പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കവുമാണ് ഇതിലൂടെ സാധ്യമാകുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച
കാണാം.
കേൾക്കുന്നുണ്ടോ? വളരെ സന്തോഷം അറിയിക്കുന്നു. പ്രാർത്ഥിക്കട്ടെ.
ആയിക്കോട്ടെ. അടുത്ത ആഴ്ചയാണോ പിന്നെ ക്ലാസ്? അതെ, തിരുമേനിമാരാരെങ്കിലും എടുക്കുന്നുണ്ടോ അതോ അതിന്റെ പിന്നെ എന്നാ എന്നാന്നുള്ളത്?
ദേവോദര തിരുമേനി ഉണ്ട്, തിരുമേനി മുൻ പ്രസിഡന്റ് ആണല്ലോ. അപ്പൊ തിരുമേനിയുടെ ഒരു അവൈലബിലിറ്റി ചോദിച്ചിട്ടുണ്ട്. തിരുമേനിയുടെ ടൈം എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല. ബുധനാഴ്ച ആണോ വ്യാഴാഴ്ച ആണോ എന്ന് അറിയത്തില്ല. റെഡി ആയിരിക്കും, കുഴപ്പമില്ല. ഇൻകേസ് എന്തെങ്കിലും ഇത് വന്ന അച്ഛന് ബുധനാഴ്ച ആഴ്ച ഒന്ന് ചേഞ്ച് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ.
കുഴപ്പമില്ല.
കാരണം വെളിപാടെല്ലാം തീർന്നില്ല. രാജാക്കന്മാരുടെ പുസ്തകമാണുള്ളത്. തിരുമേനിയുടെ ഇത് കിട്ടുകയാണെങ്കിലേ നമുക്കൊന്ന് ചെയ്തോണ്ട് ചെയ്യാം. തിരുമേനിയുടെ അവൈലബിലിറ്റി അറിഞ്ഞില്ല, അറിഞ്ഞാൽ അത് തന്നെ അറിയിക്കാം. പ്രാർത്ഥിക്കാം. വേറെ അനൗൺസ്മെന്റ് ഒന്നുമില്ലല്ലോ ജിജി? പ്രാർത്ഥിക്കാം. ഉള്ള പിതാവേ, ശുദ്ധമുള്ള ആനന്ദ പിതാവിതാൽ ഞങ്ങളെ കാത്തു കൊള്ളണമേ. ദൈവമായ കർത്താവെ, കൃപയിൽ സമർപ്പിക്കുന്നു. ദൈവമേന ഗൃഹത്തോടെ ദിവസത്തിൽ താണിരുപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ഒരുക്കി. ദൈവം ഞങ്ങൾ കേട്ട വചനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേജീവന്റെ വചനങ്ങളായി ദൈവമേ ജീവിതത്തിൽ സ്വീകരിപ്പാൻ ദർശനമേ ആകണമേ. ഞങ്ങളുടെ എല്ലാവരുമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും സ്വർഗം അനുഗ്രഹിക്കണമേ. ദൈവമേ ഞങ്ങളുടെ പ്രവർത്തന മേഖലയിൽ അവിടുത്തെ സാന്നിധ്യം തന്മൂലം ഉണ്ടാകണമേ. ദൈവമേ വചനം പ്രസംഗിച്ച അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ദൈവാത്മാവിൽ ദൈവമേ വചന ശുശ്രൂഷിപ്പാൻ പ്രിയ ദാസിന് ശക്തി നൽകി. ദൈവമേ തുടർന്നും അനുഗ്രഹമായിട്ട് ദൈവമേ നടത്തണമേ. തുടർന്നുള്ള ക്ലാസ്സുകളെയും ഓർക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ, കൃപയിൽ പൊതിയണമേ. പുതിയ ആഴ്ച അനുഗ്രഹത്തിന്റെ ആഴ്ച ആയിരിക്കാനിടെ ആക്കണമേ. ഞങ്ങൾ വഴി നടത്തുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. അന്നേ തിരുമേനെയും ദൈവമേ മടുത്തുപറയും പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തകരെയും ഓർക്കുന്നു. വാഴ്ത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും നാളെ സ്തുതിപ്പാനായിട്ട് തന്നെ. ഓക്കെ, എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു.
ഓക്കെ, താങ്ക് യു സാർ. ഗുഡ് നൈറ്റ് സാർ. Thank you. Good night, everybody.